ഹല്ലേലൂയ്യ. ഈ സമയത്തിനായിട്ട് വീണ്ടും ഞാൻ കർത്താവിനെ സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ മേലുള്ള ആവാസത്തെക്കുറിച്ചും നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയ കാര്യം നമ്മൾ ഓർക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ശക്തി ലഭിച്ചവരായിത്തീരും. അത് പഴയ നിയമത്തിൽ നമ്മളെ ഹെസ്കേലിന്റെ പ്രവചനത്തിൽ നമ്മളൊരു ആത്മനദിയിലൂടെ ഇറങ്ങുന്ന അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ആദ്യം അത് നരിയാണിയോളമായിരുന്നു, പിന്നെ നീഡീപ്പായിരുന്നു, പിന്നെ അത് ഹിപ്പ് ഡീപ്പായി, അരയോളമായി, പിന്നെ നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ. അപ്പോൾ പൂർണ്ണമായും ആ നദിയിൽ മുങ്ങി നാം ദൈവത്തിന്റെ ആത്മാവിൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്ന സമയത്ത്, ഇൻഫാക്ട് ഞാൻ പറഞ്ഞു ആ പുതപ്പ് വന്ന മുകളിൽ വീഴുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിന് കീഴിൽ നമ്മളായിത്തീരുന്ന അവർ. ആ വെള്ളം ജീവിപ്പിക്കുന്ന ആത്മാവാണെന്ന് ചെയ്യുന്ന ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം വൃക്ഷങ്ങളിൽ ഫലമുണ്ടാകും. നല്ല ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യമുണ്ട്, വരമ്പുകൾ കെട്ടി അതിനെ നമ്മിലൂടെ ഒഴുക്കാൻ നമ്മൾ ഒഴുക്കാനിടയാകാതിരുന്നാൽ, അല്ലെങ്കിൽ വരമ്പുകൾ കെട്ടി അതിനെ തടഞ്ഞു നിർത്തിയാൽ, അതിനെ ചേറ്റ് കണ്ടങ്ങളാക്കി, അല്ലെങ്കിൽ ചെളിയുള്ള കണ്ടങ്ങളാക്കി, ശുദ്ധിയില്ലാത്ത കണ്ടങ്ങളാക്കിയിട്ട് അതിനെ മാറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ അപ്പോസ്തലൻ പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വീണ്ടും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചവരായിരിക്കും. ഈ ശക്തി എന്ന് പറയുന്നത് നാച്ചുറൽ പവർ അല്ല. നമ്മളുടെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ പാട്ടുപാടാൻ കഴിവുള്ളവർക്ക് ഇച്ചിലൂടെ കഴിവ് കിട്ടുക, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ കഴിവുള്ളവർ ഒന്നുകൂടെ ഒരു ശക്തിയോടെ ഒന്ന് പ്രസംഗിക്കാൻ, നമ്മുടെ വാക്കുകൾക്ക് ഒരു ശക്തി ഉണ്ടാകാൻ ഒക്കെ ആത്മാവിനെ കിട്ടുമെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. അവർക്കിപ്പോൾ ശക്തി ആവശ്യമായിരിക്കുന്നത് വേറൊരു കാര്യത്തിനാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ശക്തി പകർന്നത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പുതിയ നിയമത്തിൽ 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, എന്താണ്, 7-ാം അധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, എന്നിൽ നിന്ന് കുടിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകും. 14-ാം അധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾ കൽപ്പനകൾ അനുസരിക്കാനുള്ള ശക്തിയില്ല, അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. എന്നാൽ ഇപ്പോൾ കർത്താവ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ, അതായത് കർത്താവിന്റെ ശുശ്രൂഷയുടെ ആദ്യ സമയത്ത്, രണ്ടാമത് കർത്താവിന്റെ പാഷന് മുമ്പായിട്ട്, പീഡാനുഭവത്തിന് മുമ്പായിട്ട്, അതിനുശേഷം ഇപ്പോൾ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് കർത്താവ് പറയാണ് ഇപ്പം നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിനാണെന്നറിയാമോ? സാക്ഷിയാകാൻ വേണ്ടിയാണ്. അപ്പോൾ സാക്ഷിക്കുവാനുള്ള ശക്തി കിട്ടും. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കുറച്ചുകൂടെ പറയാം, എങ്കിലും ഞാനിപ്പോൾ അത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ ആ കാര്യങ്ങളെക്കുറിച്ച്. 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒരു കരഞ്ഞു വിലപിച്ച് നിൽക്കുന്ന ആളുകളോട് ഒരു പിതാവ് വന്ന് ആശ്വസിപ്പിക്കുന്ന പോലെയാണ്, നിങ്ങളുടെ ഹൃദയം കരങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പുത്ര ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് അനേകം വാസസ്ഥലങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥ നിങ്ങൾ അടുക്കൽ വരികയില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ കാര്യസ്ഥനെ അയക്കും. അതായത് വളരെ ദുഃഖിതരായിരിക്കുന്ന ഒരു കുഞ്ഞുങ്ങളോട് പിതാവ് എവിടെങ്കിലും പോകുമ്പോൾ പറയുന്നത് പോലെയാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുമ്പോൾ. എന്നാൽ ഇപ്പൊ പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൂരദേശത്തേക്ക് പോകുന്ന ഒരു യജമാനൻ ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുന്നത് പോലെയാണ്. അതുപോലെ തന്നെ അവിടെ പറയുന്ന, അല്ലെങ്കിൽ ഈ ഭാഗം ഈ അസൻഷന് മുമ്പായിട്ട് പറയുന്ന പല ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, 4 സുവിശേഷങ്ങളിലും ഈ കാര്യത്തെ ഓർപ്പിക്കുന്നുണ്ട്. 4 സുവിശേഷങ്ങളിലും, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വരെയുള്ള വാക്യങ്ങളിൽ, മർക്കോസിന്റെ 14-ാം അധ്യായത്തിൽ, ലൂക്കോസിന്റെ 24-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ, ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? അവരൊരു മഹാദൗത്യം ഫലമേൽപ്പിക്കുക, ഒരു മഹാദൗത്യം, ഒരു വലിയ ദൗത്യം കർത്താവ് അവിടെ ഫലമേൽപ്പിക്കുകയാണ്. നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകല സത്യമുള്ളതും സുവിശേഷം അറിയിക്കുമെന്നുള്ള വലിയൊരു ദൗത്യം ഫലമേൽപ്പിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകും എന്ന് പറയുന്നത്. അതായത് കർത്താവ് പറയുന്നു നിങ്ങൾ നിങ്ങളെ പറഞ്ഞയക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ ലോകാവസാനത്തോടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് കിട്ടിയിരിക്കുന്ന, ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നതല്ല, ദി അതോറിറ്റി ആൻഡ് പവർ ദാറ്റ് ദ ഫാദർ ഹാസ് ഗിവൺ മീ, ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് ടു യു. വേദപുസ്തകത്തിന്റെ നിയമം അതാണ്. വേദപുസ്തകത്തിൽ ദൈവത്തിനുള്ളതെല്ലാം ദൈവം കൃഷിന് കൊടുത്തിരിക്കുന്നു, കൃഷിനുള്ളതെല്ലാം ദൈവം സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു, അല്ലേ? ദി അതോറിറ്റി ആൻഡ് പവർ ദാറ്റ് ദ ഫാദർ ഹാസ് ഗിവൺ ടു ജീസസ് നൗ ഇറ്റ് ഇസ് വിത്ത് അസ്. ഞാൻ കർത്താവ് പറയാണ് സ്വർഗത്തിന് ഭൂമിയിൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. എന്ന് പറയും ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, അവന്റെ പ്രസൻസ്. പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് അവൻ നമ്മുടെ കൂടെ വസിക്കുന്നു. എന്നാൽ ഭൂമിയുടെ അറ്റത്തുള്ള സാക്ഷിയാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായി ചെയ്യാൻ കഴിവുള്ള ആളുകളല്ല അവർ. ദേ വേർ ഫീബിൾ വാട്ട് ഫീബിൾ ഫിഷർമൻ അല്ലെ, വളരെ ദുർബലരായ മുക്കുവരായ ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് സാക്ഷിക്കുവാനുള്ള ശക്തി ആവശ്യമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് നാളെയോ മറ്റന്നാൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സമയം എടുക്കുന്നില്ല. എന്നാൽ ഉയരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി പ്രാപിക്കുവോളം, യേശുവിന്റെ ശിഷ്യന്മാർ ഈ മഹാദൗത്യം ഏറ്റെടുക്കാൻ കഴിവുള്ളവരല്ലായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ അവരെല്ലാം അവർ നമ്മുടെ എന്തെങ്കിലും പൗലോസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പൗലോസ് ഉണ്ടായാലും ഗുണമൊന്നുമില്ല. കാര്യം പൗലോസിനെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അതായത് യേശുവിന്റെ ശിഷ്യന്മാർ ഫീബിൾ ഫിഷർമൻ ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല, ഇനിയിപ്പോൾ പൗലോസ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും, ഇനി അതല്ല സോക്രട്ടീസ് അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാലും, പ്ലേറ്റോ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാലും, ജൂലിയസ് സീസർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാലും, ഇത് നടത്താനായിട്ട്, അതായത് സർവ്വജനതയെ സുവിശേഷീകരിക്കുക എന്ന പ്രവൃത്തി നടത്താനുള്ള കപ്പാസിറ്റി ഇവർക്കാർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഉയരത്തിലെ ശക്തി എന്നുള്ള വാക്ക് വളരെ കൃത്യമാണ്, വളരെ കറക്റ്റാണ്. യേശു ആകാശം കീറി അസൻഷൻ നടക്കുകയാണ് അല്ലേ, ആകാശം കീറി അവൻ ആകാശത്തിലേക്ക് പോകുന്നു, ആത്മാവ് ആകാശം കീറി ഇറങ്ങി വരും. നമുക്ക് കർത്താവ് യേശു കർത്താവ് എന്ത് ചെയ്യുന്നു, ആകാശം കീറി സ്വർഗത്തിലേക്ക്, മേഘങ്ങൾക്കപ്പുറത്തേക്ക് കർത്താവ് കടന്നു പോകുന്നു. ഇനി 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, പരിശുദ്ധാത്മാവ് അതേ ആകാശത്തിലൂടെ ഇറങ്ങി വരുന്നു. ഇനി അതൊരിക്കലും തിരിച്ചു പോകത്തില്ല, തിരിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോ ഓരോ ദിവസം പരിശുദ്ധങ്ങൾ ഇറങ്ങി വരികയല്ല, പരിശുദ്ധാത്മാവ് ആകാശം കീറി ഇറങ്ങി വന്നിരിക്കുകയാണ്. യേശുവിന്റെ മരണത്തിന്റെ ദിവസം ദേവാലയത്തിലെ തിരശ്ശീല കീറി നമ്മൾ വായിച്ചിട്ടുണ്ട്, പിറ്റേ ആഴ്ച അവർ ചിലപ്പോൾ തുല്ലിക്കെത്തി കാണും. പക്ഷേ ആകാശം കീറി ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെ എന്താ മുകളിലിട്ട് പൂട്ടാനായിട്ട് ഇനി ആർക്കും പറ്റത്തില്ല. ഹി ഹാസ് കം ഡൗൺ. ആ ആകാശം ഇപ്പോഴും തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. ഒരു തുറന്ന സ്വർഗമാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. എന്നാൽ ഈ ആത്മാവ് ഇറങ്ങി വന്നതായ അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. കാര്യം ഒരാളുടെ ഒരാളുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:11 ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ വിഷണരായി നിൽക്കുന്ന എന്താണ്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തതിനായ യേശു നിങ്ങൾ കണ്ടതുപോലെ സ്വർഗത്തിലേക്ക് എങ്ങനെ കയറിപ്പോയോ അതുപോലെ മടങ്ങി വരും. യേശു ആകാശം കീറി ഇറങ്ങി വരുന്ന സംഭവത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ യേശു കയറിപ്പോയപ്പോൾ പരിശുദ്ധാത്മ ഇറങ്ങി വന്നു, പക്ഷേ ഇനി ആരുടെ വരാനുണ്ട്, യേശു കടന്നുവരാനുണ്ട്. അതുവരെ പരിശുദ്ധാത്മ ഇവിടെ തന്നെ കാണും, ഭൂമിയിൽ തന്നെ കാണും. എന്നാൽ കർത്താവ് ഇവരോട് പറയുകയാണ്, നിങ്ങൾ ഈ ശക്തിക്കായിട്ട് കാത്തിരിക്കണം. എന്തുകൊണ്ട് കാത്തിരിക്കണം, ആത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് ഇനി അവർ കാത്തിരിക്കണമെന്നല്ല യേശു. ഒഫ്കോഴ്സ് അന്ന് പരിശുദ്ധാത്മാവ് വന്നില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനെ ഇറക്കിക്കൊണ്ടുവരാൻ ഇവർ കാത്തിരിക്കണം. കുറച്ച് ദിവസം കൂടെ ഒന്ന് വേണം, എനിക്ക് ഐ നീഡ് സം ടൈം. ചെറുമോൾ പറയുമല്ലോ, ഐ എം ഗോയിങ് പ്ലീസ് വെയിറ്റ്, ഐ നീഡ് സം ടൈം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അയക്കാവുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്കിപ്പോഴേ അത് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള അർത്ഥത്തിലല്ല കർത്താവ് പറയുന്നത്. ദൈവത്തിന് യുനോ ദൈവത്തിന് തന്റെ ദാനങ്ങളെ ഇൻസ്റ്റന്റ് ആയിട്ട് തരാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ ദൈവം അത് തരാനായിട്ട് താമസിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒരു കാര്യമല്ല. 40 ദിവസം ഉണ്ടെങ്കിൽ നന്നായിട്ട് നടക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഇസ്രായേൽ മക്കൾക്കും ഇസ്രായേലിൽ നിന്ന് അങ്ങ് കനാൻ നാട്ടിൽ ചെല്ലാമായിരുന്നു. ഒരുമാതിരി സ്പീഡിലൊക്കെ നടക്കുകയാണെങ്കിൽ 40 ഡേയ്സ് ഉണ്ട്. ചില പ്രയാസമാണില്ലെന്ന് പറയുന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് 40 ഡേയ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങ് ചെല്ലാമായിരുന്നു. പക്ഷേ മരുഭൂമിയിൽ കർത്താവ് അവർ എത്രയാണ് നടത്തി, 40 വർഷം നടത്തി. എന്നോടാ അറിയാമോ, ഈ 40 ദിവസം കൊണ്ട് നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാലും കനാൻ നാട്ടിൽ ജീവിക്കാനുള്ള നിലയിൽ ഇവരവരെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് 10 ദിവസം അവർ കാത്തിരുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കുറച്ച് സമയം വേണ്ടുന്നത് കൊണ്ട് എന്ന് ചിന്തിക്കരുത്. പലപ്പോഴും ആളുകളുടെ അതാണ് അല്ലേ, ദൈവത്തിന് കുറച്ച് സമയം വേണ്ടുന്നത് കൊണ്ട് അവർ കാത്തിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കർത്താവ് പറയുന്നത് അങ്ങനല്ല. കർത്താവ് പറയുന്നത് ഞാനിപ്പോൾ ചെല്ലുന്നതല്ല ഉള്ളൂ, അയക്കാം. നമ്മളിപ്പം ചിലപ്പോൾ പറയുമല്ലോ, വീട്ടിൽ നിന്ന് പോരുമ്പോഴത്തേക്ക് പറയാം, ഞാൻ ചെല്ലട്ടെ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോഴത്തേക്ക്. ഇപ്പോഴേ പൈസ ഒന്നും ചോദിച്ചേക്കരുത്, അടുത്ത മാസത്തെ ശമ്പളം കിട്ടുന്ന നിങ്ങൾ വരുമ്പോൾ പറയുമല്ലോ, അടുത്ത മാസം ശമ്പളം കിട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം, അയക്കാം എന്ന് പറയുന്നത് പോലെ അല്ല കർത്താവ് പറയുന്നത്. കർത്താവ് ഇൻസ്റ്റന്റ് ആയിട്ട് അവനത് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, എന്നാൽ അവർ കാത്തിരിക്കേണ്ടിയിരുന്നു. വെയിറ്റിംഗ് ഈസ് നോട്ട് സിംപ്ലി വെയിറ്റിംഗ്, ബട്ട് ഇറ്റ് ഈസ് വാച്ചിങ് ആൻഡ് പ്രിപ്പയറിംഗ് ദംസെൽഫ്. അവരെ തന്നെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. 10 ദിവസം 10 ഡേയ്സ് ദേ വർ വെയിറ്റിംഗ് ആൻഡ് ദേ വർ നോട്ട് ജസ്റ്റ് ലുക്കിംഗ് ടു ദ സ്കൈസ് ആൻഡ് സിംപ്ലി വെയിറ്റിംഗ്. നമ്മൾ ചിന്തിക്കരുത് സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് ചിന്തിക്കരുത്. ദേ വർ ആക്റ്റീവ്ലി വെയിറ്റിംഗ്. ഐ വാസ് ലൈക്ക് ദാറ്റ് ദേ വർ ആക്റ്റീവ്ലി വെയിറ്റിംഗ്. അവര് വെറുതെ അങ്ങ് വെയിറ്റ് ചെയ്യല്ലായിരുന്നു, അവരുടെ വെയിറ്റിംഗ് എന്തായിരുന്നു, ഒരു ആക്റ്റീവ് വെയിറ്റിംഗ്. ദീസ് 10 ഡേയ്സ് വേർ ദി ഇൻക്യുബേഷൻ പീരിയഡ് ഓഫ് ദ ചർച്ച്. നമ്മൾ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നില്ല, ഇൻക്യുബേഷൻ. അപ്പോൾ യുനോ ലോകത്തിലേക്ക് പുറപ്പെടാൻ ഒരു കുഞ്ഞ് സപ്പോസ് അതിന് അത്രയ്ക്കുള്ള ഒരു ഇതായില്ലെങ്കിൽ നാച്ചുറലി വാട്ട് വി ഡു, വി പുട്ട് ദ ചൈൽഡ് ഇൻ ദി ഇൻക്യുബേറ്റർ സോ ദാറ്റ് വി ആർ പ്രിപ്പയറിംഗ് ദ ചൈൽഡ് ഫോർ ദ വേൾഡ്. ലൈക്ക് വൈസ് കർത്താവ് എന്ത് ചെയ്യുകയാണ്, ഈ ടെൻ ഡേയ്സ് ഇൻഫാക്ട് ദേ വർ പ്രിപ്പയറിംഗ് ദംസെൽഫ്സ്, ദേ വർ ആക്റ്റീവ്ലി വെയിറ്റിംഗ്. അവർ കൂടിയിരുന്നു, അവർ 10 ദിവസം കൂടിയിരുന്നു അല്ലേ. 10 ദിവസം അവർ, അല്ലെങ്കിൽ നീ പോയിട്ട് വാ 10 ഡേയ്സ് കഴിയാനുണ്ട് പറയുന്നു. നിങ്ങൾ കാത്തിരിക്കണം, യു ഹാവ് ടു വാച്ച് ആൻഡ് വെയിറ്റ് അല്ലേ. നിങ്ങൾ കാത്തിരിക്കണം, 10 ഡേയ്സ് നിങ്ങൾ കാത്തിരിക്കണം. അവർ കൂടിയിരുന്ന് അവരെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ, ഐ വാസ് റീഡിംഗ് ദിസ് പാസേജ്, ഐ വാസ് ജസ്റ്റ് ഗോയിങ് ത്രൂ, you know, I was just trying to see what was happening and imagining. Sometimes, you know, when we sit in the presence of the Lord, we know what, sometimes we go through imagination. പല സമയത്തും ഇതെല്ലാം ആ 10 ഡേയ്സിന്റെ കാര്യങ്ങൾ മൊത്തമായിട്ട്, you know, this Bible is just, when യോഹന്നാൻ പറയുന്നത് പോലെ അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറയാനാണെങ്കിൽ ഇതിനകത്ത് ഒന്നും ഉതിർന്നത്തില്ല എന്ന് പറയുന്നത് പോലെ, those 10 ഡേയ്സ് I was trying to see what they were doing. അവർ യേശുവിനോട് കൂടെ ചെലവഴിച്ച സമയത്തൊക്കെ എന്താണെങ്കിലും അവരിക്കും എന്തൊക്കെയായിരിക്കും പറയുന്നത്. അവർ യേശുവിനോട് കൂടെ സമയം ചെലവഴിച്ച കാര്യത്തെ കുറിച്ചൊക്കെ അവർ പറയുകയായിരിക്കും. അവർ യേശു പറഞ്ഞ വാക്കുകൾ അന്യോന്യം പറയുകയായിരിക്കണം. യേശു സ്നേഹത്തെ പറ്റി പറഞ്ഞ വാക്കുകൾ അവർ അന്യോന്യം പങ്കുവച്ചു. കർത്താവ് നമ്മളെ സ്നേഹിച്ച കാര്യങ്ങൾ യോഹന്നാൻ ഒരു പക്ഷേ പറഞ്ഞു കാണും, അവന്റെ സ്നേഹത്തെ അങ്ങോട്ട് വിവരിക്കാൻ തുടങ്ങി. ഞാൻ അവന്റെ മാറോട് ചേർന്ന് ഇരുന്ന് ആ സന്ദർഭങ്ങളൊക്കെ ഞാൻ ഓർക്കുക. ആ യേശുവിന്റെ സാന്നിധ്യം ഇപ്പോഴെനിക്ക് ഇല്ലല്ലോ, എന്നാലും അന്ന് അവനോട് ചേർന്നിരിക്കാൻ എനിക്ക് പറ്റിയതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ കർത്താവ് എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, യോഹന്നാൻ എപ്പോഴും പറയുന്നതാണ്. കർത്താവ് യേശു സ്നേഹിച്ച ശിഷ്യൻ അല്ലേ, യേശു എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു പഠിപ്പിക്കുന്നു. യേശു എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു, പക്ഷെ യോഹന്നാൻ പറയുന്നത് അവൻ എന്നെയാണ് കൂടുതൽ സ്നേഹിച്ചത്. പിള്ളേർ പറയുമല്ലോ, അപ്പൻ എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലേ. അപ്പൻ എല്ലാവരെയും ഒരുപോലെ ആയിരിക്കും സ്നേഹിക്കുന്നത്, പക്ഷെ ഇവരുടെ സ്നേഹം എങ്ങനെയുണ്ട്, അതുകൊണ്ടാണ്, അതനുസരിച്ചാണ് യോഹന്നാനാണ് യേശുവിനെ കൂടുതൽ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് എന്താ, യേശു എന്നെയാണ് കൂടുതൽ സ്നേഹിച്ചത് അല്ലേ. അല്ലാതെ വേറെ വ്യത്യാസമൊന്നും യേശുവിനുണ്ടാകുന്നില്ല. നമ്മളിപ്പോൾ വഴിയിൽ സപ്പോസ് നമ്മൾ വെയിലത്ത് ഒരു മരത്തിൻ്റെ പലകയും ഒരു ചിൻ ഷീറ്റ് വിടുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഏതാണ് പെട്ടെന്ന് ചൂടാകുന്നത്, ഏതാണ്? ചിൻ ഷീറ്റ് അല്ലേ, നാച്ചുറലി. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണ്, സൂര്യൻ ഒരേപോലെ ഒരേ പ്രകാശം ഒരേ ചൂട് എല്ലാമാണ് കൊടുത്തത്. സൂര്യന് വ്യത്യാസം ഉണ്ടായിട്ടില്ല, സൂര്യൻ്റെ കിരണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിട്ടില്ല, സൂര്യൻ്റെ ചൂടിന് വ്യത്യാസം ഉണ്ടായിട്ടില്ല. പക്ഷേ അത് റിസീവ് ചെയ്യുന്ന ആളിൻ്റെ വ്യത്യാസമാണ് എന്നുണ്ടാക്കുന്നത്, അതിൻ്റെ ചൂട് വ്യത്യസ്തമാക്കുന്നു. എന്നതുപോലെ കർത്താവിൻ്റെ സ്നേഹത്തിന് വ്യത്യാസമൊന്നുമില്ല, കർത്താവ് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു. പക്ഷേ യോഹന്നാൻ പറഞ്ഞു, യോഹന്നാനെ ആണ് കർത്താവ് കൂടുതൽ സ്നേഹിച്ചത്, അവൻ അതുപോലെ കർത്താവിനെ ആത്മാർത്ഥത്തോടെ സ്നേഹിച്ചു. അപ്പം പറയുകയാണ്, ഐ ലവ് മൈ ജീസസ്, ഐ വാസ് ലീനിങ് ടു ഹിസ് ബ്രസ്റ്റ്, അവൻ്റെ മാറിൽ ഞാനിങ്ങനെ ചാരിയിരിക്കുകയായിരുന്നു. ഐ വാസ് ഹിയറിംഗ് ദ ഹാർട്ട് ബീറ്റ്, ഈവൻ നൗ ഐ ഹിയർ ദ ഹാർട്ട് ബീറ്റ് ഓഫ് ജീസസ്. ഇപ്പോഴും ഞാൻ യേശുവിൻ്റെ ആ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ട്. ഞാൻ അത്ര ദിവസം പറഞ്ഞു, എന്നെ മാത്രമൊന്നും അല്ല സ്നേഹിച്ചത്, ഈവൻ ഹി ലവ് ജൂഡാസ്, അവൻ യൂദായെ സ്നേഹിച്ചു അല്ലേ. കർത്താവ് ഏറ്റവും ഒടുവിൽ യൂദ അവനെ ഒറ്റിക്കൊടുത്ത കാശ് പോക്കറ്റിട്ട് കിലുക്കിക്കൊണ്ട് വരുമ്പോൾ വന്ന് വിളിച്ചു എന്തുവാ, സ്നേഹിതാണ്. കർത്താവ് ഏതാണെങ്കിൽ നമ്മളാണെങ്കിൽ കളിയാക്കാൻ ചിലപ്പം വിളിക്കുമല്ലോ ഇല്ലേ, അങ്ങനെ കളിയാക്കാൻ വിളിച്ചൊന്നുമല്ല. നമ്മൾ ബ്രദർ എന്ന് വിളിക്കുന്നത് പോലും അല്ല, നമ്മൾ ബ്രദർ എന്ന് വെറുതെ വിളിക്കുന്നത്. പക്ഷേ യേശു എൻ്റെ വാക്ക് ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണമെന്ന് പറഞ്ഞ യേശു അവനെ സ്നേഹിതാന്ന് വിളിച്ച അതിൻ്റെ അർത്ഥം എന്താ, ഇല്ല ചൂടാ. അവൻ തന്നെ സ്നേഹിച്ചവരെ അന്ത്യത്തോളം അവൻ താൻ തന്നെ സ്നേഹിച്ചവരെ അന്ത്യത്തോളം സ്നേഹിച്ചു. അന്ത്യദിവസം പറഞ്ഞു അവൻ യൂദാസിനെ സ്നേഹിച്ചതാണ്. പക്ഷെ പത്രോസ് പറഞ്ഞു, ഞാൻ 3 വട്ടം തള്ളി പറഞ്ഞ അവനെ, പക്ഷെ എന്നിട്ടും അവനെന്നെ സ്നേഹിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചിരുന്ന കാര്യം എൻ്റെ ഹൃദയം തകർന്നു പോയി. അവനെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്? എൻ്റെ ഹൃദയം തകർന്നു പോയി പ്രിയമുള്ളത്. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങി, യേശുവിൻ്റെ വാക്കുകൾ അവർ അന്യോന്യം സംസാരിക്കാനായിട്ട് തുടങ്ങി. പത്രോസ് പറഞ്ഞു, ആ 3-ാമത്തെ പ്രാവശ്യം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ കരയാൻ തുടങ്ങി. അത് പറഞ്ഞപ്പോൾ തന്നെ അവൻ കരയാൻ. ആൻഡ് ഇത് കേട്ടപ്പോഴത്തേക്ക് ചുങ്കക്കാരൻ മത്തായിക്ക് വീർപ്പടക്കാൻ കഴിഞ്ഞു. അവൻ പറഞ്ഞു, എന്നെ പോലെ ഭാവിയായ ഒരു മനുഷ്യനെ ഒരു റിലീജിയസ് ലീഡറും സ്നേഹിച്ചു. പക്ഷെ യേശുവിനോട് പറഞ്ഞു, എന്താ നീ, ഞാൻ നിന്റെ കൂടെ താമസിക്കാൻ പോവുകയാണ്. അവൻ വളരെ സന്തോഷമുള്ളവനായി. അവൻ അപ്പോൾ മഗ്നന്ന കാര്യം അറിയ പറഞ്ഞു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ ഞാൻ രാവിലെ കല്ലറയ്ക്കൽ ചെന്ന് അവനെ കാണാതെ കരഞ്ഞ സമയത്ത് അവൻ എൻ്റെ പുറകിൽ വന്നു നിന്നിട്ട് ഞാൻ ചിന്തിച്ച് ദൂതനാണെന്ന്. പക്ഷെ അവൻ്റെ ആ ഇമ്പസ്വരം ഞാൻ കേട്ടു, മറിയേ എന്ന് അവൻ വിളിച്ചത് കേട്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഞാൻ അവനെ ഗുരു എന്ന് തിരിച്ചു വിളിച്ച കാര്യത്തെക്കുറിച്ച് അവൻ ഓർത്തു. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹത്തിൽ അവരുടെ ഹൃദയം നുറുങ്ങാൻ തുടങ്ങി. അവർ ചോദിച്ചു, അവിടുന്ന് നമ്മോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരുപക്ഷെ എഴുതുകാരനായ ശിമോൻ ചോദിച്ചു കാണും. അവിടുന്ന് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ അന്യോനെ സ്നേഹിക്കണമെന്ന് അവൻ പറഞ്ഞു. നമ്മൾ അവനെ അവൻ നമ്മളെ സ്നേഹിക്കുന്ന കാര്യമൊക്കെ എല്ലാവരും പറഞ്ഞല്ലോ. ശരിയാണ്, അവൻ നമ്മളെ അതുപോലെ സ്നേഹിച്ചു. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ അതുപോലെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ ചോദിച്ചത് എന്താ? അവൻ പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. എന്നാൽ യാക്കോബ് എടുത്ത് പെട്ടെന്ന് പറഞ്ഞു, ഒരിക്കലും ഇല്ല, എനിക്കൊരിക്കലും അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ പറഞ്ഞു വിട്ടത്. എന്താ ഏ, നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എനിക്ക് എൻ്റെ മക്കൾ ഒരാളെ നിന്റെ ഇടത്തും ഒരാളും നിന്റെ വലത്തും ഉണ്ടായിരിക്കണം. ഐ നെവർ ഡിഡ് ലവ് യു മൈ ഡിയർ ബ്രദേഴ്സ്, സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചില്ല, എനിക്ക് നിങ്ങളെ കിളക്കം മോളി കയറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അവന്റെ ഇടത്തും വലത്തും പിടിക്കാൻ സിംഹാസനം തിരക്കിയതാണ് ഞാനും എന്റെ സഹോദരൻ സഹോദരന്മാർ സഹോദരൻ. അവരുടെ ഹൃദയം പശ്ചാത്താപത്താൽ അവരുടെ ഹൃദയം അങ്ങ് കനക്കാൻ തുടങ്ങി, അവർ കരയാൻ തുടങ്ങി. അവര് അന്യോന്യം കാര്യങ്ങളെ പറഞ്ഞ് ക്ഷമ ചോദിക്കാനായിട്ട് തുടങ്ങി. ഒടുവിൽ കർത്താവ് അവരന്യോന്യം കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. കർത്താവ് പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിപ്പി. ക്ഷമിക്കുന്നില്ല എങ്കിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവന് പിന്നെയും അവിടെ നിന്ന് തന്നെ ആലോചിക്കാനായിട്ട് തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ അവർ കർത്താവ് തന്നോട് ചേർന്ന് സൗമ്യത പഠിക്കാൻ, മീക്നെസ് പഠിക്കാനായിട്ട് പറഞ്ഞ കാര്യം അവർ പറയാൻ തുടങ്ങി. ഇവരോരോരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. യേശുവിന്റെ കാല് കഴുകിയതവർ ഓർത്തു. അവർ ലോകത്തെക്കുറിച്ച് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവർ ഓർത്തു. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ ഓർത്തു. അവർ പറഞ്ഞു, ലോകം നമ്മളെ പകയ്ക്കുമെന്നാ കർത്താവ് പറഞ്ഞു. നമ്മൾ ലോകക്കാരല്ലെന്ന് കർത്താവ് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും ലോകത്തെ പകയ്ക്കണം. ലോകത്തിന്റെ ബന്ധനങ്ങളെല്ലാം നമ്മൾ അറുത്തു കളയണം. നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും ഈ ലോകത്തോട് സ്ട്രെങ്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമുക്ക് ഈ ലോകത്തോട് ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല. കാര്യം നമ്മുടെ കർത്താവിനെ വെറുത്ത ലോകം നമുക്ക് വേണ്ട. അവരന്യോന്യം സംസാരിക്കാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, ദേ വർ ആക്റ്റീവ്ലി വെയിറ്റിംഗ്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അവർ വെറുതെ നോക്കിയിരിക്കുകയല്ല. 10 days they were spending time, and every time they were speaking about the words of Jesus, and that really touched their heart. അവരുടെ ഹൃദയങ്ങൾ അങ്ങോട്ട് ഉരുകാൻ തുടങ്ങി. ദൈവരാജ്യത്തെ പറ്റിയുള്ള കർത്താവ് പറഞ്ഞ ഉപമകളൊക്കെ അവരൊന്ന് ഓർത്തു. അവർ പറഞ്ഞു, ഇതാ ആ വലിയ നിധി അവൻ നമുക്ക് തന്നേച്ച് പോയിരിക്കുക. നമ്മൾ ഇനിയും നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ ഈ നിധി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കളഞ്ഞാലേ പറ്റുള്ളൂ. നമുക്ക് എന്ത് കൊടുത്താണെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ ദൈവരാജ്യത്തെ സൂക്ഷിക്കണം. അവരെല്ലാം എല്ലാവരും ഒരേ കാര്യം പറയാൻ തുടങ്ങി. ദേ ഹാഡ് വൺ മൈൻഡ്, ദേ വർ ഓൾ ഇൻ വൺ അക്കോർഡ്. അവരെല്ലാവരും ഒരുമനപ്പെട്ടു. അവർക്ക് വേറെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയായി. അവരെ ശുദ്ധീകരിക്കപ്പെടാനായിട്ട് തുടങ്ങി. അപ്പൊ 10 days they were not just looking at the sky so that the spirit may come. അതല്ല അവരുടെ വിഷയം. ഓഫ് കോഴ്സ് ദേ വർ ലുക്കിംഗ് ഫോർ ദി ഹോളി സ്പിരിറ്റ്, ദ പ്രോമിസ് ഓഫ് ദ ഫാദർ. പക്ഷേ എന്താണ്, അവരവരെ തന്നെ പ്രിപ്പയർ ചെയ്യാം, അവരെ തന്നെ പ്രിപ്പയർ ചെയ്യാം. കർത്താവ് അതിനുവേണ്ടിയുള്ള അവസരത്തെ അവർക്കൊരുക്കി. എസ്കെൽ 36:25 വാക്യത്തിൽ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഈ 10 days ഞാൻ പറഞ്ഞല്ലോ, ദാറ്റ് വാസ് ദ ഇൻക്യുബേഷൻ ടൈം, ഇൻക്യുബേഷൻ പീരിയഡ് ഓഫ് ദ ചർച്ച്. അവരവരെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് തുടങ്ങി. ആൻഡ് ഈവൻ ദേ സ്റ്റാർട്ടഡ് ക്രൈ ആൻഡ് ദ ടിയേഴ്സ് ദാറ്റ് ഇറ്റ്സെൽഫ് ബിക്കെയിം ദ വാട്ടർ ഫോർ പ്യൂരിഫിക്കേഷൻ. അവരെ തന്നെ ശുദ്ധീകരിക്കാനുള്ള ജലമായിട്ട് അവരുടെ കണ്ണുകളിലൂടെ ധാരധാരയായി കണ്ണുനീര് ഒഴുകാനായിട്ട് തുടങ്ങി. ആത്മാവ് അഗ്നി, അഗ്നിയുടെ രൂപത്തിൽ, അഗ്നി നാവുകളുടെ രൂപത്തിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അഗ്നി നാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ ആത്മാവ് വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നിർമ്മല ജലം കൊണ്ട് ദൈവം അവരെ ശുദ്ധീകരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ദൈവത്തിന്റെ ആ വലിയ പ്രവർത്തനം അവരുടെ കണ്ണുനീർ തന്നെ അവർക്ക് ശുദ്ധീകരണ ജലമായി തീരുകയാണ്. അപ്പോൾ അവർ യേശുവിന്റെ വാക്കുകളെ ഓർത്തു. ഒരുപക്ഷെ അവർ തിരുവെഴുത്തുകളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കണം. പല സമയത്തും നമ്മളുടെ പ്രശ്നം അറിയാം, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും ഞാൻ പറയുന്നത്, വെൻ യു ഫാസ്റ്റ് ട്രൈ ടു റീഡ് ബൈബിൾ മോർ ദാൻ യുവർ പ്രേ. പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ദൈവവചനത്തിലാണ്. എനിക്ക് ഐ എം ക്വൈറ്റ് ഷുവർ ദീസ് പീപ്പിൾ വെയർ റീഡിംഗ് ദ സ്ക്രിപ്റ്റ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വചനത്തിൽ ഇവരെ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ പറഞ്ഞു, നോക്ക് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന യൂദാസ് പോയില്ലേ, അതിനെക്കുറിച്ച് തിരുവചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ 150-ാം സങ്കീർത്തനം വായിക്കാൻ തുടങ്ങി. വായിക്കാൻ തുടങ്ങിയിട്ട് അവർ പറഞ്ഞു, കണ്ടോ കർത്താവിന്റെ പ്രവാചകന്മാര് നമ്മൾ വരുന്നതിന് മുമ്പേ തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്ന മുമ്പേ തന്നെ എഴുതിയിരുന്നു, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. സാംസ് 109:8, അവന്റെ നാളുകൾ ചുരുക്കിപ്പോകട്ടെ, അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. അവരൊറ്റ വാക്യം ഒറ്റപ്പെട്ടെന്ന് കണ്ടുപിടിക്കുകയൊന്നുമല്ല. ഐ എം ക്വൈറ്റ് ഷുവർ ദേ വർ റീഡിംഗ് സ്ക്രിപ്റ്റേഴ്സ്. വചനത്തെ വായിച്ച് അവർ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇത് യൂദാസിനെ കുറിച്ചാണ്. സോ വാട്ട് ഷാൽ വി ഡു, നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് അവന്റെ സ്ഥാനം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കണം. അങ്ങനെയാണ് വേദസ്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവരുടെ വ്യാഖ്യാനം ശരിയാണോ ഇല്ലയോ എന്നുള്ളതല്ല, ബട്ട് ദേ വർ റീഡിംഗ് ദ സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് ദേ വർ ട്രൈങ് ടു ഇന്റർപ്രറ്റ് ദി സ്ക്രിപ്റ്റേഴ്സ്. അവരത് വ്യാഖ്യാനിക്കാനായിട്ട് സമയമെടുക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വെറുതെ അവരിരിക്കുകയല്ല. ആക്ട് ചാപ്റ്റർ 120 ദേ സെഡ്, നമ്മൾ പറഞ്ഞിരിക്കുന്ന തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ ചെയ്തിട്ട് നമുക്ക് അവന്റെ സ്ഥാനം മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ വചന പഠനം അവിടെ ഇരുന്നപ്പോൾ ഒരു വചനം പഠിച്ചത് കൊണ്ടാണ് പെന്തക്കോസ്താവിന്റെ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആവശ്യം വന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് ഒന്ന് യോവേൽ പ്രവചനം പറയാൻ കഴിയും. അതിന്റെ അർത്ഥം എന്താണ്? ദേ വർ നോട്ട് ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് വെയിറ്റിംഗ് ആൻഡ് ലുക്കിംഗ് ടു ദ സ്കൈ സോ ദാറ്റ് ദ സ്പിരിറ്റ് മേ കം ക്യൂറിംഗ് ദ സ്കൈ. അതല്ല, അത് അതല്ല, അത് അവർക്ക് അറിയത്തില്ലായിരുന്നു. ദേ ഡിഡ്ന്റ് ഈവൻ നോ വാട്ട് വാസ് ഗോയിങ് ടു ഹാപ്പൻ, എന്താണെന്നുള്ളത് പോലും അവർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ദേ വർ പ്രിപ്പയറിംഗ് ദം, അവരെ തന്നെ അവര് സൂക്ഷിക്കാൻ, അവരെ തന്നെ അവര് പ്രിപ്പയർ ചെയ്യാനായിട്ട്, അവരെ തന്നെ ഒരുക്കാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന്റെ വചന ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നമുക്ക് പകരാനായിട്ട് ദൈവത്തിന് സമയമൊന്നും വേണം. ഹി ക്യാൻ ഇൻസ്റ്റന്റ്ലി ഗിവ് ഇറ്റ്, നോ ഡൗട്ട്, ബട്ട് വി ഹാവ് ടു പ്രിപ്പയർ അവർ. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഐ എം ക്വൈറ്റ് ഷുവർ ദേ വർ പ്രേയിംഗ്. ഒന്നാമത്തെ പ്രധാന വാക്യത്തിൽ അവരെന്താ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകും. ദേ വർ ഓൾ ഇൻ വൺ അക്കൗണ്ട് ആൻഡ് ദേ വർ പ്രേയിംഗ്. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പത്ത് ദിവസം അവരിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്ത കഴിവ് അല്ലെങ്കിൽ തയ്യാറല്ലാത്തവനായ പത്രോസ് ഇപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ടവന് മതി വരുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അവർ പരിശുദ്ധാത്മാവിനെ, അവരോടുള്ള വാഗ്ദത്തം എന്താണ്? ഉയരത്തിനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും. അവർ പറഞ്ഞു, കർത്താവ് എന്റെ വാഗ്ദത്തത്തിന് വേണ്ടി ഞങ്ങളോട് കാത്തിരിക്കുന്നു. അവർ വാഗ്ദത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കാം. യെസ്, യു നോ, ഈവൻ ജീസസ് വാസ് പ്രേയിങ് ഫോർ ദ ഹോളി സ്പിരിറ്റ് when he was taking baptism, you know, കർത്താവ് സ്നാനം ഏറ്റപ്പോൾ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 3:21-22 വാക്യങ്ങളിൽ അവൻ സ്നാനമേൽക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ട്. സ്നാനമേൽക്കുമ്പോൾ എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അവൻ അവന്റെ പ്രാർത്ഥനയുടെ മറുപടി അവിടെ തന്നെ കിട്ടുന്നത് എന്താണ്? ഹി വാസ് പ്രേയിങ്. ആൻഡ് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ അവന്റെ മേൽ വന്നു. പ്രിയമുള്ളവരെ, യേശുവിന് യേശു പോലും, ഈവൻ ജീസസ് വാസ് പ്രേയിങ് വെൻ ഹി വാസ് ടേക്കിംഗ് ബാപ്റ്റിസം. അവൻ സ്നാനമേറ്റപ്പോൾ അവൻ പ്രാർത്ഥിക്കുകയും, ഫാദർ ഫിൽ മീ വിത്ത് ദൈ ഹോളി സ്പിരിറ്റ്, ഫാദർ ലെറ്റ് ദൈ ഹോളി സ്പിരിറ്റ് കം അപ്പോൺ മീ, പിതാവേ എന്റെ ആത്മാവിനെ എന്റെ മേലായിരിക്കും. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് എന്റെ പ്രാർത്ഥന എപ്പോഴും എന്നെ കേൾക്കും. ആ സമയത്ത് തന്നെ പിതാവ് പ്രാവരൂപത്തിൽ പരിശുദ്ധാത്മാവിനെ അവന്റെ മേൽ അയച്ചു കൊടുത്തു. അപ്പോൾ ഇവരും എന്ത് ചെയ്യുകയാണ്? ദൈവ ഓൾസോ പ്രേയിങ്. പ്രിയമുള്ളവരെ, we need earnestly pray for the Holy Spirit. First of all, we have to prepare ourselves. അവർ കാത്തിരുന്നു, അവർ തങ്ങളെ തന്നെ ഒരുക്കി, തങ്ങളെ തന്നെ ഒരുക്കി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. ചിലപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റന്റ് പരിശുദ്ധാത്മാവ് കിട്ടുന്നുണ്ടായിരിക്കും, അവർക്ക് കുറച്ചേ അൺലൈൻ ചെയ്യാൻ കാണത്തുള്ളൂ. ശിഷ്യന്മാർ 10 ദിവസം കാത്തിരുന്നു, പക്ഷെ കുറഞ്ഞലീസിന്റെ ഭവനത്തിൽ വന്നിരുന്നപ്പോൾ തന്നെ അവർക്ക് പരിശുദ്ധാത്മാവ്. നമുക്ക് ഇനി ജാതികൾ ഇല്ലയോ, കാര്യം ജാതികൾക്ക് കുറച്ച് അൺലൈൻ ചെയ്താൽ മതി, കൂടുതൽ പഠിച്ചവനാണ് കൂടുതൽ ഇരിക്കേണ്ടത് പലപ്പോഴും. ആ നമ്മൾ എന്താണ് നമ്മളുടെ പ്രീ കൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് എന്താ ഒരുക്കത്തിന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? വി ആർ അൺലേണിംഗ് ഓർ വി ആർ എംപ്റ്റിങ് അവർ സെൽഫ്. വെൻ വി തിങ്ക് വി ആർ ഫുൾ, ദെൻ സഡൻലി വി ഹാവ് ടു സിറ്റ് മോർ. സോ നോ, അൺലേണിംഗ് ഈസ് എസൻഷ്യൽ അല്ലേ? അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി അവരെ തന്നെ ഒരുക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഇതുവരെ അത് കണ്ടിട്ടില്ല. ദേ ഹാവ് നെവർ സീൻ, ദേ ഈവൻ ഡിഡ്ണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്തോ നടക്കുന്നു എന്നുള്ളത് പറഞ്ഞില്ല. കർത്താവരോട് എന്താ പറഞ്ഞുള്ളൂ? ഉയരത്തു നിന്ന് ശക്തി വരും, ഇതെങ്ങനെ വരും, എങ്ങനെ എന്താണ്, ഏത് രീതിയാണ്, ഇവരൊന്നും അറിയത്തില്ല. തങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണ് നടക്കാൻ പോകുന്നത്. ഉയരത്തിൽ നിന്നുള്ള ശക്തി വരുമെന്നേ അവർ കേട്ടിട്ടുള്ളൂ. അവരുടെ ഗുരുവിന്റെ വാക്കുകളെ അവർ കാണാതെ വിശ്വസിച്ചു, അവർ കാണാതെ വിശ്വസിച്ചു. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? കാണാത്ത കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നതാണ് വിശ്വാസം. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വെയ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങേ കാണത്തുള്ളൂ. ബട്ട് വി ആർ വെയിറ്റിംഗ് അപ്പോൾ ഉള്ളത്. എല്ലാം അറിയാവുന്ന കാര്യം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ട കാര്യങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല, കണ്ട കാര്യങ്ങൾ നമ്മൾ അറിയുക അല്ലേ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്, കണ്ട കാര്യങ്ങൾ കണ്ട നിശ്ചയം വേണ്ടത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ? കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിശ്ചയത്തിൻ്റെ ആവശ്യമില്ല, അവിടെ ഫെയ്ത്തിൻ്റെ ആവശ്യം ഇല്ല. ബട്ട് വെൻ വി ട്രസ്റ്റ് അപ്പോൺ ദ ലോർഡ് ഫോർ സംതിങ് ദാറ്റ് വി ഹാവ് നെവർ സീൻ, ദാറ്റ് ഇസ് ഫെയ്ത്ത്. അവിടെയാണ് നമ്മുടെ ഫെയ്ത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ കഴിയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ദേ ഹാഡ് ഫെയ്ത്ത്, ദേ ബിലീവ് ദാറ്റ് ദെയർ മാസ്റ്റർ ഈസ് ഗോയിങ് ടു സെൻഡ് ദ ഹോളി സ്പിരിറ്റ് അപ്പോൺ ദം. And they believed something that they had never dreamt. അവർക്ക് അറിയത്തില്ല, അവർ അവരുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ. നോവയെ കുറിച്ച് പറയുന്നതാണ്, നോവ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്. അവൻ കാണാത്ത കാര്യങ്ങൾ, വിശ്വാസത്താൽ നോവ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഴ അവൻ കണ്ടിട്ടില്ല. അന്ന് വരെ മഴ എന്താണെന്നുള്ളത് അവനും കണ്ടിട്ടില്ല, ലോകത്തിൽ ആരും കണ്ടിട്ടില്ല. ലോകത്തിൽ ഒരിക്കലും ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് കർത്താവ് അവനോട് പറയുന്നത്. എന്തോ മഴ പെയ്യാൻ പോവാണ്. മഴ എങ്ങനെ ഇരിക്കുമെന്ന് അവൻ അറിയത്തില്ല. എങ്ങനെയാണ് അത്? തുള്ളിതുള്ളിയായിട്ടാണോ വീഴുന്നത്, അതോ കുടം കുടമായിട്ടാണോ? അവനൊന്നും അറിയത്തില്ല. ഹി ഹാസ് നെവർ ട്രെംഡ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് ഐ എം ക്വൈറ്റ് ഷുവർ ഗോഡ് ഡിഡ് നോട്ട് ഷോ ഹിം ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഗോഡ് ആസ്ക്ഡ് ഹിം ടു ബിലീവ് വാട്ട് ഹി സെയ്ഡ്. ദൈവം പലപ്പോഴും നമ്മളോട് പറയുന്നതാണ്, നീ എന്തിനാ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കാൻ പോകുന്നു? അല്ലേ, നിന്റെ നീ ഇഫ് യു ട്രസ്റ്റ് ഇൻ മീ ദെൻ വൈ യു ഷുഡ് തിങ്ക് അബൌട്ട് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. ചിലപ്പം നമ്മൾ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പം പിള്ളേർ നമ്മൾ പിള്ളേരെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ പിള്ളേർ അതും ഇതും എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും. അവിടെ ചെന്ന എങ്ങനെയായിരിക്കും, അങ്ങനാണോ ഇങ്ങനാണോ അല്ലേ? ഇവിടെ ഇവിടുത്തെ കൊച്ചുമോളാണെങ്കിൽ പോകുന്ന സമയത്തേക്ക് എന്തെല്ലാം വേണമെന്നുള്ളതിനെ കുറിച്ചെല്ലാം ഇങ്ങനെ അങ്ങ് ഡിസ്കഷനാണ്, ഡിസ്കഷനാണ്. അവിടെ ചെന്നാൽ എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. But you know, when we trust in our father and mother, then certainly we are not thinking of namal endu nee ayak indra therakunu illa namal endu parayudhu pillar yoyikudhu nee indra adukku therakunu njan illa vinde kuda pillar verukku namal kondu varum avadu chennu kaiya taxi kooli aara kodukunu nu thiruvananthapuram irangi kaiyittu kottalakkal jellumbodathekku taxi kooli kodukkan ende illinda kaasu nu illa pillar verukkanda kaari undo illa. You know, we just trust in our father, that's all. That is faith. അല്ലാതെ ഫെയ്ത്ത് എന്ന് പറയുന്നത് എല്ലാം നമ്മളെ തന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നതല്ല. അത് വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറയുന്നത് എഴുതിയാണ്. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്തതിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. വിശ്വാസം എന്ന് പറയുന്നത് അറിയാത്തതിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. എന്താണെന്ന് അറിയപോലും ചെയ്യാറ്. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എക്സ്പെക്ട് സംതിങ് യു ഹാവ് നെവർ സീൻ. വെൻ യു ടോട്ടലി ട്രസ്റ്റ് യു ഡു നോട്ട് ഈവൻ വാണ്ട് ടു നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്തോ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം പോലും നമ്മുടെ തങ്ങൾ നഷ്ടപ്പെടും. ഇപ്പൊ അവരുടെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അവരുടെ യജമാനൻ, അവരുടെ ഗുരു, അവരുടെ പിതാവ്, അവരുടെ ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഉയരത്തുനിന്നുള്ള ശക്തിക്കായിട്ട് കാത്തിരിക്കണം. ആ പിതാ ഗുരു പറഞ്ഞ പിതാവിന്റെ വാഗ്ദത്തം അതെങ്ങനെ, സോറി, അതെങ്ങനെ വരുമെന്ന് അറിയാതിരുന്നിട്ടും അവർ അതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനായി അവരെ തന്നെ ഒരുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ മറ്റെല്ലാം മറന്നു, മറ്റൊരു കാര്യത്തെ കുറിച്ച്. അവിടെല്ലാം ഉത്സവം നടക്കുകയാണ്. യു അണ്ടർസ്റ്റാൻഡ്? പെന്തക്കോസ്ത് ഉത്സവം നടക്കുകയാണ് അല്ലേ? യെരുശലേമിൽ ഭയങ്കര പെസഹായ്ക്ക് ശേഷമാണ് ശരിക്കും ആഘോഷമെല്ലാം ഉണ്ടാകും. ഇവിടെ അങ്ങനെയാണല്ലോ, പാഷന് ശേഷം എന്തുണ്ടാകുന്നു, വലിയ ആഘോഷങ്ങളെല്ലാം നടക്കുകയാണ്. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ്, അവർ 40 ദിവസമായിട്ട് അവിടെ അവിടെ തമ്പടിച്ചിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ 50-ാമത്തെ ദിവസത്തിലേക്ക് വരികയാണ്. ദീസ് ലാസ്റ്റ് 10 ഡേയ്സ് അവർ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നൊക്കെ നേരമാണ്. നേരത്തെ വരുമ്പോഴേ സാധനമൊക്കെ വാങ്ങിക്കുന്നത്. ഇവർ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നവരാണ്. അവരുടെ എഡിഷനിൽ നിന്ന് വലിയ ട്രേഡ് ഫെയർ നടക്കുകയാണ്. ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും വിഷയമല്ല. കാര്യം അവരുടെ പിതാവ് പറഞ്ഞ, അവരുടെ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, യു ഹാവ് ടു വെയിറ്റ് അപ്പോൺ മീ സോ ദാറ്റ് ഐ ഷാൽ സെൻഡ് യു ദ ഗിഫ്റ്റ് ഓഫ് ദ ഫാദർ ഓർ ദ പ്രോമിസ് ഓഫ് ദ ഫാദർ. പരിശുദ്ധാത്മാവെന്ന പിതാവിന്റെ വാഗ്ദത്തം ഞാൻ അയച്ചു തരും. അവരുടെ സെലിബ്രേഷൻ ഒന്നും പോയില്ല. ദ ഇറ്റ് ഒബ്റ്റെയിൻ ഫ്രം ദ കളർഫുൾ സെലിബ്രേഷൻസ് ഓഫ് ദ ഫെസ്റ്റിവൽ ആൻഡ് ഈവൻ ദേ ക്ലോസ് ദർ ഐസ് ഫോർ ദ സ്പ്ലെൻഡർ ഓഫ് ദ വാനിറ്റി ഫെയർ. അവിടുത്തെ മായ ചന്തയിലെ ഓരോരോ കാര്യങ്ങൾക്ക് നേരെ അവർ കണ്ണുകൾ അടച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേ ക്ലോസ് ദർ ഇയേഴ്സ് ഫോർ ദ ഡിസപ്റ്റീവ് ചാൻറ്റിങ് ഓഫ് ദ പ്രഷേഴ്സ് ഓഫ് ദിസ് വേൾഡ്. വഞ്ചിക്കുന്ന ദ പ്രഷേഴ്സ് ഓഫ് ദിസ് വേൾഡ്. ഇഫ് യു ഹിയർ ദ വോയിസ് ഓഫ് ദ പ്രഷേഴ്സ് ഓഫ് ദിസ് വേൾഡ്, ദെൻ യു നോ യു കനോട്ട് ആക്റ്റീവ്ലി, യു കനോട്ട് സേ ദാറ്റ് ഐ ആം ആക്റ്റീവ്ലി വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. നമ്മളെങ്ങനെയാണെന്നറിയാം, നമ്മൾ പല സമയത്തും സഭായത്തിന് വരുമ്പോഴോ അല്ലെങ്കിൽ കാത്തിരിപ്പ് യോഗം നടക്കുമ്പോഴോ 1.5 മണിക്കൂർ നേരത്തേക്ക് വന്നിരുന്ന് കാത്തിരിക്കുന്ന യോഗമല്ല കാത്തിരിപ്പ് യോഗം. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, വി ഹാവ് ടു അബ്സ്റ്റെയിൻ ഫ്രം ഓൾ ദ കളർഫുൾ സെലിബ്രേഷൻ. വി ഹാവ് ടു അബ്സ്റ്റെയിൻ. വി ഹാവ് ടു ക്ലോസ് അവർ ഐസ് ഫോർ ദ സ്പ്ലെൻഡർ ഓഫ് ദ വാനിറ്റി ഫെയർ ആൻഡ് വി ഹാവ് ടു ക്ലോസ് അവർ ഇയേഴ്സ് ഫോർ ദ ഡിസപ്ഷൻ ഓർ ഡിസപ്റ്റീവ് ചാൻറ്റിങ് ഓഫ് ദ പ്രഷേഴ്സ് ഓഫ് ദിസ് വേൾഡ്. യെസ്, ഓൾ ദ വേൾഡ് വാസ് നത്തിങ് ഫോർ ദം. ലോകം അവർക്കൊന്നും അല്ലായിരുന്നു, ലോകം അവർക്കൊന്നും അല്ലായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ബാക്കി എല്ലാ ശബ്ദത്തിനും നേരെ നമ്മൾ കാത് പൂട്ടിയാലേ മറ്റു പറ്റിയോ. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? വി ഹിയർ എ ലോട്ട് ഓഫ് വോയിസസ് ആൻഡ് പിന്നെ നമ്മൾ പറയുന്നതെന്നറിയാം, നമ്മുടെ ചെവി എല്ലാത്തിനും വേണ്ടി തുറന്നിരുന്നിട്ട് നമ്മൾ പറയുന്നതെന്നറിയാമോ? ഞാൻ ദൈവശബ്ദം കേൾക്കുന്നില്ല. ആൻഡ് ഇഫ് യു വോണ്ട് ടു സീ ദ വിഷൻസ് ഓഫ് ഗോഡ് ദെൻ സർട്ടൻലി യു ഹാവ് ടു ക്ലോസ് യുവർ ഐസ് ടുവേർഡ്സ് ഓൾ ദി അതർ സീൻസ് ഓഫ് ദിസ് വേൾഡ്. ലോകത്തിന്റെ മറ്റെല്ലാ കാഴ്ചകൾക്കും നേരെ കണ്ണടയ്ക്കുന്നവന് മാത്രമേ ദൈവത്തെ കാണാൻ പറ്റൂ. അവിടെയാണ് ശരിക്കും ഒരു 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 ഡിസിപ്ലിന്റെ ആവശ്യമുണ്ടാകുന്നത്. ഡിസിപ്ലിന്റെ ആവശ്യമുണ്ടാകുന്നത്. കർത്താവ് പറഞ്ഞു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവയെ അത് തിരിച്ചറിയും. എങ്ങനെയാണ് ആടുകൾ ശബ്ദം തിരിച്ചറിയുന്നത്? ആടുകൾ ശബ്ദം തിരിച്ചറിയുന്ന ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല. നമ്മളിപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങിച്ചിട്ട് അതിന് എന്തെങ്കിലും ഒരു പേരിട്ട് അമ്മണിക്കുട്ടീൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നേരത്തെ പേര് സാലിക്കുട്ടി എന്നായിരുന്നു വെച്ചു. പിറ്റേ നമ്മൾ അമ്മണിക്കുട്ടീന്ന് വിളിച്ചാൽ ഉടനെ ആട് ഒന്ന് ഓടി വരുതുന്ന് വരത്തില്ല. ഗ്രാജുവലി ഇറ്റ് അണ്ടർസ്റ്റാൻഡ് ഹൂ ദ മാസ്റ്റർ ഈസ്, ഹൂ ദ ഷെപ്പേർഡ് ഈസ്, ആൻഡ് ഫൈനലി യു നോ വാട്ട് ഹാപ്പൻ. അതിന് ശേഷം ആ ശബ്ദം മനസ്സിലാവും. ഒരുപക്ഷെ അമ്മണിക്കുട്ടീന്ന് വിളിച്ച് തീറ്റി കൊടുത്ത് കാണും, വെള്ളം കൊടുത്ത് കാണും, തലോടി കാണും. അപ്പോൾ അത് മനസ്സിലാക്കി എൻ്റെ ഷെപ്പേർഡ് എൻ്റെ ഇടയൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അവൻ പെരിയ ആട്ടിൻകുട്ടി എന്ന് മനസ്സിലാക്കുന്നു. ആ ശബ്ദം തിരിച്ചറിയും. പിന്നെ ദൂരെ നിന്നാണെങ്കിലും ഇടയനെ കണ്ടില്ലെങ്കിലും അമ്മണിക്കുട്ടീന്ന് വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഓൾ ഓൺ എ സഡൻ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഈ ആടിനൊക്കെ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ആട് എന്തെങ്കിലും ശബ്ദം കിട്ടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്ന് നിങ്ങൾ കാര്യം, പെട്ടെന്ന് നിൽക്കി വന്ന് നിന്നിട്ട് ഈ ചെവി ഇതിങ്ങനെ കൂർത്ത് വരുന്നതാണ്. റൈറ്റ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഏഹ്, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പറ്റത്തൊന്നുമില്ല. ഏഹ്, എന്താണെന്നറിയോ അതിൻ്റെ കാര്യം? സാറവർക്ക് കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ട് അല്ലേ, പെട്ടെന്ന് ചെവി കൂടുത്തിരിക്കുന്നത്. എന്താണെന്നറിയാം? ഇറ്റ് ക്ലോസസ് ഇറ്റ് ഇയേഴ്സ് ടു ഓൾ ദി അതർ വോയിസ്. ബാക്കിയുള്ള എല്ലാ ശബ്ദത്തിനും നേരെ അതെന്ത് ചെയ്യാണ്? കാതടക്കുക. ബാക്കിയുള്ള ശബ്ദത്തിനെല്ലാം നേരെ അത് ചെവി അടയ്ക്കുക. ആൻഡ് ഇറ്റ് ഹിയേഴ്സ് ഓൺലി ദ വോയിസ് ഓഫ് ഇറ്റ് ഷെപ്പേർഡ്, ഓൺലി ദ വോയിസ് ഓഫ് ഇറ്റ് മാസ്റ്റർ. പിന്നെ ആകെ കേൾക്കുന്ന ശബ്ദം എന്ത് മാത്രമാണ്? എന്താണ്? ഇടയന്റെ ശബ്ദം മാത്രം. അല്ലെങ്കിൽ ആയിരം ശബ്ദത്തിനിടയ്ക്ക് ഇടയന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മുടെ പ്രശ്നം അതാണ്, നമ്മൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വി ഹിയർ എ ലോട്ട് ഓഫ് വോയിസ്. നമ്മൾ ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നു, വീടിന്റെ ശബ്ദം കേൾക്കുന്നു, കുടുംബത്തിന്റെ ശബ്ദം കേൾക്കുന്നു, നമ്മളുടെ ലുലു സെന്ററിന്റെ ശബ്ദം കേൾക്കുന്നു, അല്ലെങ്കിൽ ഓൾ കൈൻഡ് ഓഫ് വാട്ട് ഓൾ തിങ്സ്, ഇതിന്റെ എല്ലാം കൂടെ ശബ്ദത്തിനിടയ്ക്ക് നമുക്ക് എന്ത് കേൾക്കാൻ പറ്റുന്നില്ല? യേശുവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. ഇഫ് യു ആർ ഗിവിംഗ് യുവർ ഇയർ ടു ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ദെൻ സഡൻലി യു കാനോട്ട് ഹിയർ ദ വോയിസ് ഓഫ് ദ ലോർഡ്. പിന്നെ അത് കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, കർത്താവിനോട് സംസാരിക്കും, കർത്താവ് സംസാരിക്കാതിരിക്കുന്നില്ല, നമ്മൾ കേൾക്കുന്നില്ലെന്നുള്ളതാണ്. ഗോഡ് ഓൾവേസ് സ്പീക്ക് ആൻഡ് വി ഡു നോട്ട് ഹിയർ. ഇറ്റ് ഇസ് നോട്ട് ദ പ്രോബ്ലം വിത്ത് ഗോഡ്. കർത്താവ് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പറയരുത്. ദൈവ ഹി സ്പീക്സ് ബട്ട് വി സെൽഡം ഹിയർ ദ വോയിസ് ഓഫ് ദ ലോർഡ് ബിക്കോസ് വി ഹിയർ ദ വോയിസ് ഓഫ് മെനി അതർ തിങ്സ്. വി ഹിയർ ദ വോയിസ് ഓഫ് മെനി അതർ തിങ്സ് ആൻഡ് വി ഫെയിൽ ടു ഹിയർ ദ വോയിസ് ഓഫ് ദ ലോർഡ്. വാട്ട് ആം ആസ്കിംഗ്, ഇവരെ സംബന്ധിച്ചത് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടാ. ലെറ്റ് എസ് ക്ലോസ് അവർ ഇയേഴ്സ് ടു ദ വോയിസ് ഓഫ് ദിസ് വേൾഡ് ഓഫ് പ്ലഷേഴ്സ് ഓഫ് കംഫർട്ട്. നമ്മുടെ ഈ സുഖങ്ങളും സൗകര്യങ്ങളും സാത്താൻ പറയുന്ന കള്ളങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വി ബിലീവ് ദ ലൈ ഓഫ് സൈറ്റൻ. സാത്താൻ നമ്മളോട് പറയുന്ന 100 കൂട്ടം കള്ളങ്ങൾ, ആ കള്ളങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ വി കനോട്ട് ഹിയർ ദ വോയിസ്, സത്യാത്മാവിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പിശാചിന്റെ ശബ്ദത്തോട്, സാത്താന്റെ ശബ്ദത്തോട് നമ്മൾ കാതുപൂട്ടുന്നവരായിരിക്കണം. ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നവന്, ലോകത്തെ സ്നേഹിക്കുന്നവന് പിതാവിന്റെ സ്നേഹം ഇല്ല. ലോകത്തെയും പിതാവിനെയും നിങ്ങൾക്ക് ഒരുപോലെ സ്നേഹിക്കാൻ കഴിയത്തില്ല. സംതിങ് ഗോഡ് സേസ് വെരി നോ. കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒത്തിരി മൈൽഡാണ്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് പണത്തെയും മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ലെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് പ്രയാസമാണ്. നമ്മൾ പറയുന്നത് ബ്രദറെ വലിയ പ്രയാസമാണ്, പൈസയും ദൈവവും കൂടി ഒരുമിച്ച് പോകുന്ന കാര്യം വലിയ പ്രയാസമാണെന്നല്ല കർത്താവ് പറഞ്ഞത്, നടക്കത്തില്ലെന്നാണ് പറഞ്ഞത്. നടക്കത്തില്ലെന്ന്, കർത്താവ് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, അതിന് യാതൊരു സംശയമില്ല. ഒന്നുകിൽ നീ കുറച്ച് കഴിയുമ്പം പൈസ കളയും ദൈവത്തെ എടുക്കും, അല്ലെങ്കിൽ ദൈവത്തെ കളഞ്ഞാച്ച് പൈസ എടുക്കും. അതൊരു ഫാക്ട്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് മണി, എനിത്തിങ്. യു കനോട്ട് സെർവ് ടു മാസ്റ്റേഴ്സ് അറ്റ് എ ടൈം. കനോട്ട് എന്നുള്ള വാക്ക് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് എന്നൊക്കെ ആക്കുന്നുണ്ടല്ലോ. ദൈവവചനത്തോട് നമ്മൾ പറയുന്നത് ദൈവവചനത്തോട് ബ്രദറെ കൂട്ടുകൂട്ടാം. കാരണം അപ്പോക്രിഫ ചേർക്കുന്ന പറഞ്ഞ എന്തൊരു പ്രശ്നമായിരുന്നു ഇല്ലേ? അപ്പോക്രിഫ ചേർക്കുന്നതിനേക്കാളും ദോഷമാണ് ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ മൈൽഡാക്കുന്നത്. ദൈവജനത്തോട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ തന്നെയാണ്. അക്ഷരം കൂട്ടുന്നതിനേക്കാൾ വലുതല്ലയോ ആശയം കൂട്ടുന്നു ഇല്ലേ? അവരിതിനകത്ത് കുത്തിക്കെട്ടിന്ന് ഞാനത് വായിക്കാൻ നോക്കും. ഞാനത് വേണമെന്നല്ല പറഞ്ഞത്, ഏഹ്. പക്ഷെ അതിനകത്ത് രണ്ടക്ഷരം കൂട്ടിക്കെട്ടിയാലും കൂട്ടിക്കെട്ടുന്നത് പോലല്ല നമ്മൾ പ്രസംഗത്തിലൂടെയും അല്ലേ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതിനകത്ത് 90% ആളുകളും ദൈവജനത്തോട് കൂട്ടിയാൽ പറയും, അല്ലെങ്കിൽ ദൈവജനത്തിന് കുറച്ചാൽ പറയും. അന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല, ബിക്കോസ് യു നോ നമ്മളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും വലിയ പരിക്കില്ലാതെ തിരിച്ചു പോകാനും, ഈ രണ്ടുമുണ്ട്. വലിയ പരിക്കില്ലാതെ തിരിച്ചു പോകാനും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ കൂട്ടുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നു അല്ലേ? നമുക്ക് രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അവർ ലോകത്തെ കംപ്ലീറ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ അവർ പറഞ്ഞു, കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ലോകം നമുക്ക് യോഗ്യമല്ലെന്ന്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകക്കാരല്ല, നമ്മൾ ലോകക്കാരല്ല, നമ്മൾ ലോകത്തിന്റെ ആളുകളല്ല. അപ്പൊ അതിനകത്ത് 120 പേരിൽ ഒരാളും ബലൂണും ബീപ്പിയും വാങ്ങിക്കാൻ പോയില്ല. They were all sitting together. They said, no, we will close our eyes towards the scenes, the colorful festival. We don't care what all things happening outside. We don't care. അതിനെക്ക് വിഷയമല്ല. They were sitting. അവർ ശിഷ്യന്മാർ ഒരു കാര്യം മാത്രം നോക്കി, ഒരു കാര്യം മാത്രം ആഗ്രഹിച്ചു. Somehow ഉയരത്തിൽ നിന്നുള്ള ശക്തി പറഞ്ഞു. അവർ വിശപ്പ് മറന്നു, ദാഹം മറന്നു. ഇപ്പോൾ അവരുടെ വിശപ്പും ദാഹവും എല്ലാം ആത്മാവിന് വേണ്ടി മാത്രമാണ്. അവർ അസൂയ മറന്നു. നിനക്ക് എന്തോണ്ട്, എനിക്ക് എന്തോണ്ട് എന്നുള്ള കാര്യം അവര് മറന്നു. നീ തിരിച്ചു പോകുമ്പം നീ എങ്ങനെ കുതിരയുടെ പുറത്താണോ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അവര് മറന്നു. ഈവൻ വാട്ട് ഓൾ തിങ്സ് ദേ ലെഫ്റ്റ് അറ്റ് ഗലീലി. ഇവർ ഗലീലിയിൽ നിന്നുള്ളവരാണ്. ഇവർ നൗ ദേ ആർ സിറ്റിംഗ് ഇൻ ജെറുസലേം. ഗലീല എന്ന് പറയുന്നത് വളരെ ദിവസം 3 ദിവസം യാത്ര ചെയ്ത് പോകേണ്ട സ്ഥലമാണ് ഇല്ലേ. അവർ വീട്ടിൽ ആരോഗ്യം ഇട്ടേച്ചു പോകുന്ന കാര്യം അവര് മറന്നു. വീട്ടിലെ വസ്തു പുറവശത്തെ ഡോർ അടച്ചേച്ചാണോ പോകുന്നുള്ള കാര്യം അവര് ഇഗ്നോർ എവറിഥിങ് ബിക്കോസ് ദേ ഹാവ് സംതിങ് മോർ ദാൻ ദാറ്റ്. അവർ പറഞ്ഞു അവരുടെ വീട് ആരെങ്കിലും തല്ലി പൊളിച്ച് കൊണ്ടുപോകുന്ന പൊക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. അവിടുത്തെ എന്റെ കഴുത ആരെങ്കിലും ഓടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ പൊക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. അതൊന്നും അവർക്ക് വിഷയമല്ലാതായി. അവർക്ക് അന്യോന്യമുള്ള സ്നേഹം ഒഴി മറ്റൊന്നുമില്ല. നോ ജലസി, നോ സ്ട്രൈഫ്, നോ പാർട്ടി സ്പിരിറ്റ്. സിറ്റിംഗ് ടുഗദർ. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ പ്രശ്നങ്ങളാണ് അല്ലേ. വീട്ടിൽ നിന്ന് അത്രയും പ്രശ്നം ഉണ്ടാകുന്നില്ല. ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ പാർട്ടി സ്പിരിറ്റ് അല്ലേ. ഒരുമിച്ച് കൂടുമ്പോൾ ജലസി, ഒരുമിച്ച് കൂടുമ്പോൾ സ്ട്രൈഫ്, വഴക്കുണ്ടാക്കുന്നു അല്ലേ. ചില ആളുകൾ പറയും എന്തിനെങ്ങനെ കൂടുന്നു, എന്തിനെങ്ങനെ കൂടുന്നു, കൂടിയാൽ വഴക്കാം. ഞാനിങ്ങനെ ഒരു സ്റ്റോറി ഒരിക്കൽ കേട്ടിട്ടുണ്ട്. ഒരു തമാശയാണ്, നടക്കുന്ന കഥയൊന്നും അല്ല കേട്ടോ. സാത്താൻ ഒരു ദിവസം രാത്രി അതിലെ നടന്നു കഴിഞ്ഞിട്ട് ശനിയാഴ്ച രാത്രിയിലായിരുന്നു. അവന് ക്ഷീണം വന്നപ്പോൾ ഒരു മതിലെ കയറി കിടന്നങ്ങ് ഉറങ്ങി. ഉണർന്നപ്പോൾ ചില താമസിച്ചു പോയി. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ അന്നേരം ആ ഇത് കണ്ടത് ഒരു പെന്തക്കോസ് സഭയുടെ ഹോളിൻ്റെ താഴെ കിടക്കുന്ന ബോർഡ് നോക്കിയപ്പം ഞാൻ ഐ പി സി കാരനുള്ളത് ഇന്ത്യ പെന്തക്കോസ് സഭ എന്ന് കണ്ടെന്ന് വെച്ചു. അപ്പം സാത്താൻ പെട്ടെന്ന് തുടങ്ങി, ഞാനിപ്പോൾ അവിടെ നിന്ന് പോകുന്നതല്ല, കാര്യം ഞായറാഴ്ച രാവിലെയാണ്. കുറച്ച് കഴിഞ്ഞ് ഇമ്മാരി നമ്മൾ വരും. വന്നു കഴിഞ്ഞാൽ ആരാധിക്കും. ആരാധിക്കുന്നുണ്ടല്ലോ എൻ്റെ പ്രശ്നം. ആരാധിച്ച് കഴിയുമ്പോൾ പ്രളയം കഴിഞ്ഞാൽ എന്തുണ്ടാകും? കമ്മിറ്റി ഉണ്ടാകും. കമ്മിറ്റി ഉണ്ടെങ്കിൽ അടി ഉണ്ടാകും. കൂടി പഴി എനിക്ക് പിടിക്കും. അതുകൊണ്ട് ഞാനങ്ങ് പോകുന്നതാ നല്ലത് ഇല്ലേ. സാധാരണ കുറ്റം പറയാൻ വേണ്ടി കൂടുന്നത് തന്നെ എന്തിനാണ്? വഴക്കുണ്ടാക്കാനും അടി ഉണ്ടാക്കാനുമാണ്. ബട്ട് യു നോ ദേ വർ സിറ്റിംഗ് ടുഗദർ ആൻഡ് ദേ വാസ് നോ ജെലസി, നോ സ്ട്രൈഫ്, നോ പാർട്ടി സ്പിരിറ്റ്. ദേ ലവ്ഡ് ഈച്ച് അദർ. ദേ വർ ലുക്കിംഗ് ജസ്റ്റ് ഫോർ വൺ തിങ്. ദേ ഹാഡ് അൻ ഏണസ് ഡിസയർ ഫോർ ദ ഹോളി സ്പിരിറ്റ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അതിയായ അഭിവാഞ്ചയോടുകൂടെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യം. ദാറ്റ് ഈസ് വെയിറ്റിംഗ്. അല്ലാതെ മറ്റൊന്നുമില്ല. ദേ കുഡ് സം ടൈംസ് ഐ വോണ്ടർ ഹൗ കുഡ് ദേ ഹിയർ ദ വോയിസ് ഓഫ് ദ വിൻഡ് ആൻഡ് ഓൾ ദി അതർ പീപ്പിൾ ദേ ഫെയിൽ ടു സീ ഹിയർ ഇറ്റ്. അവിടെ ജെറുസലേമിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു, അവർ കാറ്റിൻ്റെ ശബ്ദമൊന്നും അവർ കേട്ടില്ല അല്ലേ. ഹൗ കുഡ് ദേ സി ദ ടങ്സ് ഓഫ് ഫയർ? ഇറ്റ്സ് ഓൺലി വൺ റീസൺ ഫോർ ദാറ്റ്. അവർ മറ്റൊരു ശബ്ദവും കേൾക്കാൻ നോക്കിയിരുന്നില്ല. അവർ മറ്റൊരു കാഴ്ചയ്ക്കായും കാത്തിരുന്നില്ല. അവർ മറ്റെല്ലാ കാഴ്ചകൾക്കും നേരെ കണ്ണടച്ചതുകൊണ്ട് അവർക്ക് അഗ്നിനാവുകൾ പ്രത്യക്ഷമായപ്പോഴത് കാണാനായിട്ട്, അവർ മറ്റെല്ലാ ശബ്ദത്തിനും വേണ്ടി കാതുകൂട്ടിയിരുന്നത് കൊണ്ട് അവർക്ക് കൊടിയ കാറ്റടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ശ്രവിക്കാനായിട്ട് പറ്റി. പ്രിയമുള്ളവരെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ് നമ്മളുടെ ഇവന്. വി ഹാവ് ടു യു നോ ആക്ടീവ്ലി വെയിറ്റ്. ദേ കുഡ് നോട്ട് ആൻഡ് ദേ ഡിഡ് നോട്ട് ആൻഡ് ഈവൻ ദേ കുഡ് നോട്ട് സി അതർ തിങ്. അവർ കണ്ടില്ലെന്ന് തന്നെയല്ല, അവർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. കാരണം അവരുടെ ഹൃദയം കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും അല്ലാതെ മറ്റൊന്നും അവരുടെ മനസ്സിൽ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അപ്പോൾ സ്വർഗ്ഗത്തിൽ രണ്ടാമത്തെ അതിൻ്റെ ഒന്നാം വാക്യം, വെൻ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് ഹാഡ് കം, ദേ വർ ഓൾ ടുഗദർ. എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ദേ വർ ടുഗദർ ഇൻ വൺ പ്ലേസ്. ടുഗദർ blessing is all blessing. Blessings are only for those who stay on a ridge, like you know, chidarikadakkunnavarkku vendi alla devathinte aatmavinte abhishekam palappozhum karthavayichu koduthu. When they were together in one place. Richard Foster nu parayunna oru devadasam undu, celebration of discipline nu parayunna oru pusthakam adhekathinte. Basically he is a Quaker. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കടൽപ്പാലം ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ കടൽപ്പാലം, കടൽപ്പാലത്തിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് സൈഡിലും കടൽ, എ നാരോ ബ്രിഡ്ജ് റൈറ്റ് അല്ലേ? അത് ഇവിടെ ഉള്ളവരെ കുറിച്ച് അറിയാമെന്ന് തോന്നുന്നു അല്ലേ? ബ്രിഡ്ജ് അങ്ങനെ അല്ലേ, റൈറ്റ്? രണ്ട് സൈഡിലും കടലാണ്, ഒരു നാരോ ബ്രിഡ്ജ്. റിച്ചർഡ് ഫോസ്റ്റർ പറഞ്ഞത് ക്രിസ്ത്യൻ ഡിസിപ്ലിൻസ് ആർ ലൈക്ക് ദിസ് റിഡ്ജ്, അതിനിടത്തോട്ട് പോയാലും കടലാണ്, വലത്തോട്ട് പോയാലും കടലാണ്. തങ്ങളെ തന്നെ ഈ ഇടുങ്ങിയ ആ പാലത്തേൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം അനുഗ്രഹങ്ങളെ ചൊരിയുന്നത്. അതാ സ്പിരിച്വൽ ഡിസിപ്ലിൻസ്. യുനോ വൈ പ്രയർ ഈസ് നീഡഡ്, വൈ ഫാസ്റ്റിംഗ് ഈസ് നീഡഡ്? ദീസ് ആർ ഓൾ സ്പിരിച്വൽ ഡിസിപ്ലിൻ, സ്പിരിച്വൽ ഡിസിപ്ലിൻ. ഒത്തിരി ഉണ്ട് സ്പിരിച്വൽ ഡിസിപ്ലിൻസ്. ഇറ്റ്സ് എ ബിഗ് ബുക്ക്, ഇഫ് യു ഗെറ്റ് എ കോപ്പി ഓഫ് ഇറ്റ് ജസ്റ്റ് ട്രൈ ടു റീഡ് ഇറ്റ്, ഇറ്റ്സ് വെരി ഗുഡ് ബുക്ക്. വളരെ നല്ല ദിവസമാണ്, സെലിബ്രേഷൻ ഓഫ് ഡിസിപ്ലിൻ, സെലിബ്രേഷൻ അല്ലാതെ ബേർഡൻ അല്ല, ഡിസിപ്ലിൻ്റെ ബേർഡൻ അല്ല. വി ആർ സെലിബ്രേറ്റ് ബിക്കോസ് യു നോ when you are keeping yourself in the ridge, then certainly the blessings are upon you and you will enjoy living a life under the blessing. അവന്റെ അനുഗ്രഹങ്ങളുടെ തണലിൻ കീഴിൽ നമുക്ക് നിൽക്കാനായിട്ട് പറ്റും. അത് അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? സ്പിരിച്വൽ ഡിസിപ്ലിൻ, ആൻഡ് യു ആർ ഗെറ്റിംഗ് സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ആൻഡ് യു ഗെറ്റ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാ. പരിശുദ്ധാത്മാവ് അതിനകത്ത് ഇദ്ദേഹം പറയുന്നത് അതിന്റെ ഒരു സൈഡിൽ പാപത്തിന്റെ കടലും മറ്റേ സൈഡിൽ സെൽഫ് റൈറ്റിയസ്നെസിന്റെ കടലുമാണെന്നാണ്. റിഡ്ജിന്റെ ഒരു സൈഡിൽ പാപത്തിന്റെ കടൽ, ദാറ്റ് മീൻസ് ഓൾ കൈൻഡ് ഓഫ് സിൻഫുൾ ഡീഡ്സ്, ആൻഡ് ദി അതർ സൈഡ് ഇറ്റ് ഇസ് സെൽഫ് റൈറ്റിയസ്നെസ്, സ്വയനീതിയുടെ കടൽ. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനകത്താണ് നമ്മൾ മിക്ക സമയത്ത് ഒന്നുകിൽ പാപത്തിലും കിടക്കും. അവിടെ നിന്ന് എങ്ങനെങ്കിലുമൊക്കെ കരകയറി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇങ്ങേ സൈഡിലോട്ട് അങ്ങ് പോകും, ഒടുവി നീതി കളിച്ച് 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 എന്താകും? അങ്ങോട്ട് പോകും. ദൈവകൃപയുടെ ആ റിഡ്ജ് നിൽക്കാൻ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കത്തില്ല. ഈ റിഡ്ജ് ഉണ്ടല്ലോ, ഇറ്റ്സ് ദി ഗ്രേസ് ഓഫ് ദ ഫാദർ, ദൈവ പിതാവിന്റെ കൃപയുടെ റിഡ്ജാണ്, കൃപ. അല്ലാതെ സെൽഫ് റൈറ്റിയസ്നെസിന്റെ അല്ല. സ്പിരിച്വൽ ഡിസിപ്ലിൻസ് തന്നെ ചിലപ്പോൾ സെൽഫ് റൈറ്റിയസ്നെസിന്റെ ഭാഗമായി പോകും. അതൊക്കെ വലിയ അപകടം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് തന്നെ എന്തായി പോവും? പരീശന്റെ സ്വയനീതി എന്ന എന്തിനെ കുറിച്ചൊക്കെയാണ്? ഞാൻ ആഴ്ചയിൽ അവൻ ഒന്ന് പറയുന്ന എന്താണ്? വാട്ട് ഓൾ തിങ്സ് ഐ ഡു. ഞാൻ നീതികെട്ടവനല്ല, പിടിച്ചു കൊടുക്കാനല്ല, വിചാരിയല്ല. അതുപോലെ തന്നെ അവൻ കാര്യമായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഞാൻ ആഴ്ച രണ്ടോട്ട് പുസ്തകിക്കുന്നു, നേരിടലൊക്കെയും പ്രധാനം കൊടുക്കുന്നു. നോക്കുക, ഒരു സൈഡിൽ പാപത്തിന്റെ കടൽ, മറ്റേ സൈഡിൽ സെൽഫ് റൈറ്റിയസ്നെസിന്റെ, സ്വയനീതിയുടെ കടൽ. അപ്പൊ പ്രാർത്ഥനയും ഉപവാസവും പോലും ഇവൻ എന്താ പറയുന്നത്? സ്വയനീതീകരണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് എല്ലാം പറ്റിയിരിക്കുന്ന വലിയ പ്രശ്നമാണ്. രാത്രി കാലങ്ങളിൽ നിന്നിട്ട് നോലോലെ കണ്ണീരൊഴുക്കുവാൻ കർത്താവ് ഈ കാലങ്ങളിലായിട്ട് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാ പുറത്ത് പറയുന്നത്? അവിടെ നിന്ന് കണ്ണീരൊഴുക്കിയാൽ പോരാ? അത് സാക്ഷി പറയുന്ന എന്തിനാ? സാക്ഷി പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലാകാൻ ഉണ്ടോ? അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളത് എന്തോ ഇത്ര വലിയ സാക്ഷി പറയുന്നത്? അത് നോർമൽ തിങ് ഉണ്ട് അല്ലേ? അത് അപകടം പറ്റിയവരൊക്കെയാണോ പറയുന്നത്? അല്ലെങ്കിൽ അല്ലെ, നമ്മൾ സാധാരണ സാക്ഷി പറയുമ്പോൾ എന്തെങ്കിലും മറ്റുള്ളവരൊന്നും നോർമൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ സാക്ഷി പറയുന്നത്? കഴിഞ്ഞ ആഴ്ച 7 ദിവസം ആഹാരം കഴിക്കാൻ പറ്റും നോക്കി നമ്മൾ പറയാറുണ്ട്. നോർമൽ തിങ് എവിടെ ഡൂ ദാറ്റ്, അത്രേ ഉള്ളൂ. ഞാൻ ആഹാരം കഴിക്കുന്നതുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കുന്നത് തന്നെ. ഞാൻ ആഹാരം കഴിക്കുന്നുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആഹാരം കഴിക്കുന്നുള്ളൂ, ഞാൻ വേറെ സമ്മതിക്കും. അതെന്തിനാ ഞാൻ ഈ വിളിച്ചു പോയിക്കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? നടക്കേണ്ട കാര്യമുണ്ടോ? ദാറ്റ് മീൻസ് യു നോ ദാറ്റ് ഇസ് സംതിങ് ഹാപ്പൻസ് വൺസ് ഇൻ എ വൈൽ. അതുകൊണ്ടാണ് വിളിച്ചു തുടങ്ങി, നല്ല കാര്യമൊന്നുമില്ല. വല്ലപ്പോഴും മാത്രം നടക്കുന്ന കാര്യമുണ്ടോ? കാര്യമായതുകൊണ്ടാണ് നമ്മൾ എന്തോ എടുക്കുന്നത്, വിളിച്ചു പോയി നടക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് സെൽഫ് റൈറ്റിയസ്നെസ്. നമ്മൾ പ്രാർത്ഥനയുടെ കാര്യവും ആരാധനയുടെ കാര്യവും ഉപവാസത്തിന്റെ കാര്യവും അല്ലേ, ഉപവാസ യജ്ഞങ്ങൾ അല്ലേ, ഇപ്പൊ പ്രസംഗ യജ്ഞം വരെ ഉണ്ടെന്ന് പറയും. എത്ര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുക എനിക്കറിയാൻ മേല. രാത്രി പ്രസംഗിക്കാൻ കയറി, ഞാൻ ഇത്ര മണിക്കൂർ പ്രസംഗിക്കാൻ പോണം, നേരത്തെ എന്നാ എന്തോ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്താണോ പൗലോസ് അന്ന് രാത്രി പ്രസംഗിച്ചപ്പം? അങ്ങനെ ഇത്തിരി ദിവസം താഴെ വന്ന ദിവസം പാതിരാത്രി കഴിഞ്ഞോടെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ ഇത്ര മണിക്കൂർ പ്രസംഗിക്കാൻ പോകുന്ന ഇല്ല. ഡൂ ഇറ്റ് ആസ് ആസ് ഇറ്റ് കംസ്. അത് വരുന്ന ഈ സ്പോണ്ടേനിയസ് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്താകണം? ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്നില്ലെങ്കിൽ യാതൊരു കാര്യം. ഇറ്റ് ഇസ് ഓൾ പ്രസംഗങ്ങളും എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവരുടെ സ്പിരിച്വൽ ഡിസിപ്ലിൻ, അവരെ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ഒരു സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ വഴക്കാണ്. പക്ഷെ അവരൊരുമിച്ച് കൂടിയിരുന്നത് അവർ ഒരു മനസ്സോടെ അല്ലേ? അവർ ഒരുമനപ്പെട്ട് ദേവർ ഓൾ ഇൻ വൺ അക്കൗണ്ട്. Somebody said the disciples of Jesus were in a car. It was a Honda car. Accord. They were all in one accord. They were all in one accord. See, accordance. അതില്ലെങ്കിൽ എന്താ കാര്യം? അല്ലേ, ഒരുമിച്ച് കൂടിയിരിക്കുന്ന വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ബാബേലിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നത്, ബാബേലിലും ആളുകൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൂടി അല്ലേ. പക്ഷെ അത് ദൈവത്തോട് മത്സരിക്കാൻ വേണ്ടിയാണ്. ദൈവത്തോട് മത്സരിക്കാൻ കൂടി കഴിഞ്ഞപ്പോൾ അവിടെ അവൻ ഒരു ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്നവർ പല ഭാഷക്കാരൻ. എന്നാൽ അനുസരണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ പല ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്നവർ ഒരു ഭാഷക്കാരൻ. ഹല്ലേലൂയ്യ. ബാബേലിന്റെ അനുഗ്രഹം, ബാബേലിന്റെ ശാപം പെന്തക്കോസ്തിന്റെ അനുഗ്രഹമായി തീരുകയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ബാബേലിൽ അവർ ഒരുമിച്ച് കൂടി എന്തിനു വേണ്ടിയാണ്? മത്സരിക്കാൻ വേണ്ടിയാണ്, ദൈവത്തോട് മത്സരിക്കാൻ. എന്നാൽ പെന്തക്കോസ്തു നാളിൽ അവർ കർത്താവിനോടുള്ള അനുസരണത്തിന്റെ ഭാഗമായിട്ട് ഒരുമിച്ച്, അവരോടുള്ള മാസ്റ്റർ പറഞ്ഞ്, അവരുടെ രാജാവ് പറഞ്ഞ്, അവരുടെ കർത്താവ് പറഞ്ഞ കാര്യത്തെ അനുസരിക്കാനായിട്ട് അവരെ ഒരുമിച്ച് കൂടിയിരുന്നു. ഒരുമിച്ച് കൂടിയ സ്ഥലത്താണ് ഇത് സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സംടൈംസ് വി ഹാവ് എ ടെൻഡൻസി ടു ഗോ ഹിയർ ആൻഡ് ദെയർ ആൻഡ് കൺസിഡർ അവർ സെൽസ്. എന്നാ ഞാൻ, ഐ ഹാവ് റെഡ് ഒരു പഴയ ഒരു സെയിന്റിന്റെ വാക്ക്, ദ ഡിസെപ്ഷൻ ഓഫ് ചേഞ്ചിങ് പ്ലേസസ് ആൻഡ് സിറ്റുവേഷൻ ഹാസ് ഡിസീവ്ഡ് മെനി. ദ ഡിസെപ്ഷൻ ഓഫ് ചേഞ്ചിങ് പ്ലേസസ്, ഒരിടത്ത് നിൽക്കത്തില്ല, ഒരിടത്ത്. ആത്മീയമായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ദിവസം കറക്റ്റ് ആയിരിക്കും, ആരുമായിട്ടും കൂട്ടായ്മയില്ല. പക്ഷെ ഇവിടെ പറയുന്നത് അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു അല്ലേ. കർത്താവിന് ശിഷ്യന്മാർ എവിടെയൊക്കെ പോയി? അവരെല്ലാം പരിശുദ്ധാത്മാവ് പുറകെ എന്ന് കൊടുക്കുകയല്ലായിരുന്നു ആത്മാവിഷയം. ദേ വർ സിറ്റിംഗ് ടുഗദർ ഇൻ വൺ പ്ലേസ്. അവിടെ ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിന്റെ കീഴിൽ നിൽക്കാൻ നമ്മൾ നമ്മൾ മനസ്സില്ലാത്തടത്തോളം കാലം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാനായിട്ട് നമുക്ക് കഴിയാതെ വരും. ദാറ്റ് ഇസ് വെരി എസെൻഷ്യൽ. വെരി എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ പോകും, ആത്മാവിന്റെ പുറകെ വന്ന് നിറയ്ക്കണം എന്ന് പറഞ്ഞാൽ നടക്കും. കർത്താവിന്റെ കൽപ്പനയെ അനുസരിച്ച് അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ദേ വേർ ഓൾ ഇൻ വൺ അക്കോർഡ്. ഒരു മനസ്സുള്ളവരായിരുന്നു. എങ്ങനെ ഒരു മനസ്സുള്ളവരാകുന്നത്? എല്ലാവർക്കും ഇങ്ങനെ ഒരു മനസ്സുണ്ടാകുന്നത്? എന്റെ മനസ്സ് ഇപ്പൊ പാസ് പറയാണ്, എന്റെ മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ നടക്കും? ഇല്ല. സഭയിലെ മൂപ്പൻ പറയാണ്, അത് പറ്റത്തില്ല, എന്റെ മനസ്സാ കുറച്ചുകൂടെ നല്ലത്, അങ്ങനെ പറഞ്ഞാൽ നടക്കും? ഇല്ല. എങ്ങനെയാണ് എല്ലാവർക്കും ഒരു മനസ്സുണ്ടാകുന്നത്? എല്ലാവർക്കും ഒരു മനസ്സുണ്ടാകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, എല്ലാവർക്കും കർത്താവിന്റെ മനസ്സുണ്ടാകുക എന്നു. വേറെ മാർഗമൊന്നുമില്ല. And Paul says, we have the mind of Christ. നമുക്ക് കർത്താവിന്റെ മനസ്സുണ്ട്, നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു അല്ലേ. എല്ലാവർക്കും ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകുമ്പോൾ എല്ലാവരുടെയും മനസ്സ് ഒന്നായിത്തീരും. അല്ലാതെ നമുക്കൊരു ഐഡിയൽ സെറ്റപ്പ് ഇല്ല, നമ്മൾ മനസ്സിലാക്കണം. ഒരു ഒരു മനസ്സ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരവസ്ഥ നമുക്കില്ല ഇന്ന് വാസ്തവത്തിൽ. വി ലാക്ക് ടുഗെദർനെസ്. ലെറ്റ് അസ് ടുഗെദർ പ്രേ. ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിക്കുക. Let us together seek the mercy of the Lord. That is what is needed. No question of individual spirituality. വേദപുസ്തകത്തിന്റെ പ്രത്യേകത, കർത്താവ് നമ്മളെ വിളിക്കുന്നത് വ്യക്തികളായിട്ട്, പക്ഷെ കർത്താവ് വിളിച്ചാക്കുന്നത് ഒരു സഭയിലേക്ക്. കർത്താവ് ഒരിക്കലും വിളിച്ചിട്ട് ഓരോരുത്തരെ ബുദ്ധിസത്തിന്റെ പ്രത്യേകത എന്ന് പറയാം. ബുദ്ധിസത്തിന്റെ പ്രത്യേകത, ബുദ്ധിസം ബേസിക്കലി അത്യസ്റ്റിക് റിലിജിയനാണ്. ബുദ്ധിസത്തിൽ ദൈവമില്ല, എല്ലാവരും ബുദ്ധനാവുകയാണ്. ഇൻഡിവിജ്വൽ സ്വർഗമാണ് എല്ലാവർക്കും. അവിടെ പോലും ഫെലോഷിപ്പ് ഇല്ല. റിലീജിയൻ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കരുതാണ്. ജൈനിസവും ബുദ്ധിസവും ഇൻഫാക്ട് തുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയാം? എത്തിസ്റ്റിക് റിലീജിയൻസ്. അവരുടെ ദൈവം ഓരോരുത്തരും ദൈവമാവുകയാണ്, എല്ലാവരും ദൈവമാണ്, എല്ലാവരും ബുദ്ധനാവുകയാണ്. ഫൈനലി ദേ സിറ്റ് ഇൻ എ പ്ലേസ് ബ്ലിസ്, ഇറ്റേണൽ ബ്ലിസ്, ആൻഡ് ദേർ ഇസ് നോ ഫെലോഷിപ്പ്. കൂട്ടായ്മയില്ല, ഒന്നുമില്ല, ദൈവമില്ല, ആരുമില്ല, എല്ലാവരും അവരവരുടെ സ്വർഗത്തിലാണ്. ഇൻഡിവിജ്വൽ ഹെവൻ ബ്ലിസ്, മോക്ഷം അവസ്ഥയാണ്. എന്നാല് ക്രിസ്ത്യാനിറ്റി അതല്ല. ക്രിസ്ത്യാനിറ്റിയിൽ ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമേയില്ല. അത് കോർപ്പറേറ്റ്. അതിനകത്ത് സഹോദരനുണ്ട്, അതിന് സഹോദരിയുണ്ട്, അതിന് സഭയുണ്ട്. ക്രിസ്തുവിന്റെ, ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന മർമ്മമാണ് സഭ എന്ന്, മറഞ്ഞിരുന്ന മർമ്മം. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അങ്ങനെ അവരൊരുമിച്ച് കൂടിയിരുന്നു. അങ്ങനെ കൂടിയിരുന്നപ്പോൾ കൊടിയ കാറ്റടിക്കുന്ന ഒരു ശബ്ദമുണ്ടായി. ഒരു കൊടിയ കാറ്റടിക്കുന്ന ശബ്ദമുണ്ടായി. കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പടർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അവർക്ക് ആത്മാവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവ് ആദ്യം വന്ന് അന്യഭാഷ കൊടുക്കുകയല്ല. പരിശുദ്ധാത്മാവ് ആദ്യം എന്തോന്നറിയാമോ? ഒരു കൊടിയ കാറ്റ്. കാറ്റ് പരിശുദ്ധാത്മാവ് നമ്മൾ പല പ്രാവശ്യം കണ്ടു. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിമ്പിളായിട്ടാണ്, സൈനായിട്ടാണ് പരിശുദ്ധ കാറ്റിനെ കുറിച്ച് പറയുന്നത്. കാര്യം സെയിം വേർഡാണ്. ഓൾഡ് ടെസ്റ്റമെന്റ് ന്യൂ ടെസ്റ്റമെന്റ്, ഓൾഡ് ടെസ്റ്റമെന്റ് റുവാഹ് എന്ന് പറയുന്ന വാക്ക് കാറ്റിനും ശ്വാസത്തിനും ആത്മാവിനും ഒരേ വാക്ക്. പുതിയ നിയമത്തിൽ നീമ എന്നുള്ള വാക്ക് കാറ്റിനും ആത്മാവിനും, നോ ദി ദ വിൻഡ് ഈസ് ദ സ്പിരിറ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് എന്നാണ് ബ്രത്ത് ആൻഡ് ഓൾസോ വിൻഡ്. വിൻഡ്, സ്പിരിറ്റ്, ബ്രത്ത് എല്ലാത്തിനും എന്താണ്? ഒരേ വാക്ക്, ഒരേ വാക്ക്. അപ്പോൾ ഇവിടെ ആദ്യം എന്താ ഉണ്ടാകുന്നത്? ഒരു കൊടിയ കാറ്റടിച്ച ഒരു മുഴക്ക്, കാറ്റിന്റെ മുഴക്ക് അല്ലേ? യേശു കർത്താവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നതെന്നറിയാമോ? ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുകയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിൽ ഉണ്ട്, വിന്നോയിങ് ഫോർക്ക്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുന്നു, പതിലെല്ലാം കെടാത്ത തൂയിൽ തീയില് ഇട്ട് കളയും, കെടാത്ത തീയിലിട്ട് കളയും. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്ന ഒരു വിന്നോയിങ് ഫോർക്കുമായി, ഒരു വീശുമുറവുമായി. പരിശുദ്ധാത്മാവ് ഉന്നത ചെയ്യുന്നറിയാമോ? ആദ്യം ഇറ്റ് കംസ് ആൻഡ് നമ്മളുടെ ഷാഫ് പതിരായിട്ട് കിടക്കുന്ന എല്ലാത്തിനെയും പറത്തി കളയും. ശരി, കർത്താവിനായിട്ട് ഒന്നും ആവശ്യമില്ല, വെച്ചുകെട്ടുകളുടെ ഒന്നും ആവശ്യം കർത്താവിന് ഇല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചുകെട്ടുകളില്ലാത്ത, വെച്ചുകെട്ടുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആത്മീയരാകാൻ പറ്റത്തില്ല. ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണെന്നറിയാമോ? ജെനുവിൻ ആകുക എന്നുള്ളത്, വേറെ ഒന്നുമല്ല. ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ കാണിക്കുക എന്നുള്ളത്, നമ്മുടെ ഹൃദയം. ഇന്റഗ്രിറ്റി എന്നൊരു വാക്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കണം, ഇന്റഗ്രിറ്റി. നോർമലി ഇന്റഗ്രിറ്റി പറയുന്നത് നമ്മൾ കേൾക്കണം, ഈ ഇസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി. എവിടെ പറയുന്നറിയാമോ? അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതാണെങ്കിൽ അവനോട് പറയും ഇസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി. പക്ഷേ ഇന്റഗ്രിറ്റി അതിനേക്കാൾ വളരെ ഡീപ്പാണ്. നമ്മൾ സ്പിരിച്വൽ വഴി നോക്കുമ്പോൾ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ളത് പറയുകയും പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തുള്ളൂ, അപ്പോഴേ നമുക്ക് ഇന്റഗ്രിറ്റി ഉണ്ടാകത്തുള്ളൂ. കാര്യം നമ്മുടെ മനസ്സിലുള്ളതൊന്നും പറയാതിരിക്കാനും നമുക്ക് പറ്റും അല്ലേ? നമ്മുടെ മനസ്സിലുള്ളത് പറയാതിരിക്കണം. ഡിപ്ലോമസിയെ കുറിച്ച് നമ്മൾ ഇന്ന് നമ്മൾ വളരെയേറെ നന്നായിട്ട് കണക്കാക്കുന്ന ഒരു ഒരു സ്വഭാവമാണ്. ഈസ് വെരി ഡിപ്ലോമാറ്റിക് എന്ന് പറയും. ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ കള്ളത്തരം ഒന്നല്ല. എന്തോ വെൻ എ ഡിപ്ലോമാറ്റ് സേസ് വെയിറ്റ് വെൻ എ ഡിപ്ലോമാറ്റ് സേസ് യെസ് ഹി മീൻസ് വെയിറ്റ് ആൻഡ് വെൻ ഹി സേസ് വെയിറ്റ് ഹി മീൻസ് നോ. ഒരിക്കലും അവൻ എന്ത് ചെയ്യത്തില്ല, ഉള്ള കാര്യം പറയത്തില്ല. പരിഗണിക്കാം, പരിഗണിക്കാം ആ കാര്യത്തെ കുറിച്ച് നമുക്ക് പരിഗണിക്കാം. ഞാൻ നോക്കാം, നോക്കാന്ന് പറഞ്ഞാൽ നോക്കത്തൊന്നുമില്ല, വെറുതെ. ദാറ്റ് മീൻസ് നോ. പിന്നെ യെസ് എന്ന്, ശരി ഞാൻ ചെയ്തു തന്നേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുകയാണ് ചെയ്യാമെന്നുള്ളതാണ്, അല്ലാതെ അത് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ അത് എന്ത് ചെയ്യത്തില്ല, അവൻ ഒരിക്കലും ഹൃദയത്തിലുള്ളത് പറയത്തില്ല. നമ്മൾ പറയുന്നത് അവൻ വളരെ ഡിപ്ലോമാറ്റിക് ആണ്, നല്ല കാര്യമായിട്ടാണ് പറയുന്നത് അല്ലേ? നല്ല കാര്യമായിട്ട് അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ. പക്ഷെ ഡിപ്ലോമസി ഒരു ക്രിസ്ത്യൻ വെർച്യു അല്ല, നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ഡിപ്ലോമസി ഒന്നുമില്ല. ക്രിസ്ത്യാനിറ്റിയിൽ എന്താ ഉള്ളതെന്ന് അറിയാമോ? ജെനുവിനിറ്റി. ഇറ്റ് ഇസ് നോട്ട് ഡിപ്ലോമസി, ഇറ്റ് ഇസ് ജെനുവിനിറ്റി. യു ഹാവ് ടു ബി ജെനുവിൻ, ജെനുവിൻ. വെച്ചുകെട്ടുകളെല്ലാം എടുത്ത് കളയണം. പരിശുദ്ധാത്മാവിന്റെ ആ കാറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നമ്മുടെ വെച്ചുകെട്ടുകളെല്ലാം പറത്തി കളയാനുള്ള. വെൻ വി സ്റ്റാർട്ട് സ്പീക്ക് വാട്ട് വി തിങ്ക്, നമ്മുടെ ഹൃദയത്തിലുള്ളത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. സംസാരിക്കാൻ തുടങ്ങും എന്ന് പറയുമ്പോൾ വഴക്കുണ്ടാക്കുന്നില്ല, മനസ്സിലുള്ളത് നമ്മുടെ മനസ്സങ്ങ് ശുദ്ധമാവുകയാണ്. ദെൻ യു ക്യാൻ സെർട്ടൻലി സ്പീക്ക് വാട്ട് യു തിങ്ക്. പിന്നെ നമുക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല, ബുദ്ധിമുട്ടില്ലാത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു വരും. ബിക്കോസ് വി ആർ ജെനുവിൻ. ഞാൻ പലയിടത്തും പറയാറുള്ള ഒരു ഉദാഹരണമാണ്, പണ്ടത്തെ ഒരു പ്രത്യേക ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഈ സച്ചിൻ്റെ മുഖം മൂടി വെച്ചുകൊണ്ട് പിള്ളേരെല്ലാം കൂടെ നടക്കുന്ന കളിക്കുക. അപ്പം അങ്ങനെയും പെപ്സിക്കാരൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും മുഖം മൂടി പൊക്കിയിട്ട് പെപ്സി കുടിക്കുക അല്ലേ? പഴയൊരു പരസ്യമാണ്. മുഖം മൂടി പൊക്കുമ്പോൾ ഇവൻ ആരും സച്ചിനല്ല, എല്ലാം അഭിനയമാണ്. സച്ചിനായിട്ട് മുഖം മൂടി പൊക്കിച്ചാണ് നടക്കുന്നത്, എല്ലാവരും അഭിനയിക്കുക. പക്ഷെ ഒരുത്തൻ മുഖം മൂടി പൊക്കിയപ്പോൾ ആരാണ്? റിയൽ സച്ചിൻ. അവനെ മുഖം മൂടി പൊക്കിയാലും കുഴപ്പമില്ല, കാര്യം അതിനകത്തും സച്ചിൻ തന്നെയാണ്. നമ്മുടെ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഈ മുഖം മൂടി മാറ്റിക്കഴിഞ്ഞാൽ വേറെ ആൾക്കാരാ. നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ ഒരു മുഖംമൂടി വെച്ചിരിക്കുകയാണ് അല്ലേ? ആത്മീയതയുടെ ഒരു മുഖംമൂടി വെച്ചിരിക്കുകയാണ്. ബട്ട് ഇൻ റിയാലിറ്റി വി ആർ ഡിഫറെന്റ് പീപ്പിൾ, വി ആർ ഡിഫറെന്റ്. പക്ഷെ അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഇനോ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം നമ്മുടെ വെച്ചുകെട്ടുകളെല്ലാം പറഞ്ഞു കളയാണ്. നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ നാടകം അഭിനയിക്കുമല്ലോ, ഈ രാമായണം ഒക്കെ പിള്ളേരെ അഭിനയിക്കുമ്പോൾ കൊച്ചു പെൺപിള്ളേരൊക്കെ ആണ് രാവണനായിട്ട് വേഷമിട്ടൊക്കെ വലിയ മീശയൊക്കെ വെച്ചൊക്കെ ഒരു 10 തലയോ എല്ലാം കൂടെ. അപ്പം ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജിൽ വലിയൊരു ഫാൻ വെച്ചേക്കും. അപ്പം ഇതൊക്കെ മേക്കപ്പുകാരൊന്നും ചെയ്യുന്നതല്ല, സ്കൂളിലെ നാടകം. അപ്പം രാവണൻ ഇങ്ങനെ വലിയ മീശയുടെ വരുമ്പോഴത്തേക്ക് ഫാൻ അടിക്കുമ്പോഴത്തേക്ക് മീശ അങ്ങ് പറഞ്ഞു, മീശ ഇല്ലാതെ തന്നെ രാവണൻ. അപ്പോഴാ ഒറിജിനൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ പരിശുദ്ധാത്മാവ് അവൻ്റെ കാറ്റടിച്ച് നമ്മുടെ വെച്ചുകെട്ടുകളെല്ലാം പറത്തി കളയും. ചിലപ്പോൾ നാണങ്കടായിരിക്കും നമുക്ക് അല്ലേ? സ്റ്റേജിൽ വെച്ച് രാവണൻ്റെ മീശ പോയി കഴിഞ്ഞാൽ നാണങ്കടല്ലേ? ഓക്കെ, ബട്ട് ഐ എം ഞാൻ ആരാണെന്നുള്ളത് എനിക്ക് കാണിക്കാൻ പറ്റുന്നതാണ് സ്പിരിച്വാലിറ്റി. അത് പറ്റുന്നില്ലെങ്കിൽ വി ആർ നോട്ട് സ്പിരിച്വൽ. അത് നമ്മളെ സഹായിക്കുന്ന ആരാണെന്നറിയാമോ? ഇറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വന്ന് കുടിയെ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്ക്, അവന്റെ വിന്നോയിങ് ഫോർക്ക്, അവന്റെ വിന്നോയിങ് ഫോർക്ക്. എന്തന്നെയല്ല, ആത്മാവ് ജീവനെ നൽകുന്നതാണ്. പരിശുദ്ധാത്മാവിൻ, പരിശുദ്ധാത്മാവ് നമുക്ക് ജീവനെ നൽകും. നമ്മൾ എഹെസ്കേൽ പ്രവചനത്തിലെ ആ ഭാഗം കൂടെ ഞാൻ പെട്ടെന്ന് വായിച്ചങ്ങ് പോവുകയാണ് സമയത്തിന്റെ പരിമിതി കൊണ്ട്. എങ്കിലും അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഒരു ഭാഗമാണ് എഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. താഴ്വരയുടെ പലപ്പോഴും അത് ഏറ്റവും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങി വരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയ കർത്താവേ, നീ അറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ചവരോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ കർത്താവ് പ്രകാരം അസ്ഥികളോട് അല്ലി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഈ ഭാഗം വിറ്റ്നസിംഗുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് വായിച്ച് വെറുതെ വായിച്ച് പോവുകയാണ്. ഐ വിൽ ടെൽ ഇറ്റ് ലേറ്റർ, കൂടുതൽ കാര്യങ്ങൾ. എന്നാൽ അവിടെ പറഞ്ഞതെന്നറിയാമോ, ഞാൻ എന്ത് ചെയ്യുമെന്നാ, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. പ്രിയമുള്ളവരെ, പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം അറിയാമോ, നമ്മൾ ജീവിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. ജീവിക്കുന്നത് പോലെ അഭിനയിക്കുക, കാര്യം നമുക്ക് അങ്ങനെ അഭിനയിച്ചാലേ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ ജീവനില്ല, ആത്മാർത്ഥത ഇല്ല എന്നാണ് ഞാൻ പറയുന്നൊന്നുമില്ല. പല സമയത്തും വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും, എന്തോ ഒരു അഭിനയിക്കുന്നു അല്ലേ. ആളുകളുടെ മുമ്പിലെല്ലാം പോയി നമ്മൾ അഭിനയിക്കുക, സഭയിൽ പോയി അഭിനയിക്കുകയാണ്, ഓഫീസിൽ പോയി അഭിനയിക്കുകയാണ് അല്ലേ. ബട്ട് ഇൻ റിയാലിറ്റി വി ആർ ഡെഡ് പീപ്പിൾ. അസ്ഥികൾ, വെറും ഉണങ്ങിയ അസ്ഥികൾ, പക്ഷേ ജീവനുള്ള പോലെ നമ്മൾ അഭിനയിക്കുക. എന്നാൽ കർത്താവ് പറയുന്നു, അവർ ജീവിക്കേണ്ടതിന്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ മേൽ ശ്വാസം വരും. നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളുടെ മേൽ ഞാൻ ശ്വാസം വരും. ഇവിടെ ആ കാറ്റ് അടിച്ച് അവരുടെ മേൽ വന്ന് വാട്ട് ഹാപ്പൻസ്, അവരുടെ എല്ലാ വെച്ചുകെട്ടുകളെയും പറത്തിക്കണം, അവരെ ശുദ്ധീകരിക്കാനായിട്ട് തുടങ്ങി, അവരിലേക്ക് ജീവൻ പകരാനായിട്ട് തുടങ്ങി, ജീവൻ പകരാൻ തുടങ്ങി. അത് കഴിയുമ്പോൾ നമ്മൾ എന്താ കാണുന്നറിയാമോ, ആൻഡ് ദെൻ വി സീ എന്താ, ദ ടങ്സ് ഓഫ് ഫയർ, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഞാൻ കാര്യം പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. യോഹന്നാൻ പറഞ്ഞു, അവൻ വരുമ്പോൾ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിക്കും. പക്ഷേ അവിടെ അഗ്നിയിലുള്ള സ്നാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ല, കാര്യം പരിശുദ്ധാത്മാവിലും അഗ്നിയിലും രണ്ടായിട്ട് പറയും സാർ അല്ലേ. എന്നാൽ ഇവിടെ ഈ അഗ്നി എന്ന് പറയുന്നത് യോഹന്നാൻ പറഞ്ഞ സെൻസിലല്ല, ഇറ്റ് ഈസ് എ പ്യൂരിഫൈങ് ഫയർ, ഇത് ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. യോഹന്നാൻ പറഞ്ഞത് എന്താണ്? യോഹന്നാൻ പറഞ്ഞത് ന്യായവിധിയുടെ അഗ്നിയാണ്. കാര്യം അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ, അവൻ വരുമ്പോൾ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും. പിന്നെ നടത്തേണ്ട പറയുന്നത് ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും, കെടാ പതിലെല്ലാം കെടാത്ത തീയില് ഇട്ടുകളയും. ഇറ്റ് സേസ് അബൌട്ട് എന്താണ്, ശിക്ഷാവിധിയെ കുറിച്ചാണ്. ന്യായ ശിക്ഷാവിധിയല്ല, ന്യായവിധിയെ കുറിച്ചാണ്. ശിക്ഷാവിധി പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ലെസർ ടേം ഐ തിങ്ക്. അപ്പോൾ ആ ന്യായവിധിയെ കുറിച്ചാണ്, കണ്ടംനേഷൻ, ഇറ്റേണൽ കണ്ടംനേഷൻ, ഇറ്റേണൽ കണ്ടംനേഷൻ അല്ലേ. അവിടെ പറയുന്ന ഒന്നുകിൽ ശിഷ്യനാണെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അവനെ അവനെ സ്നാനം കഴിപ്പിക്കും, അല്ലെങ്കിൽ എന്താണ് അഗ്നിയാൽ സ്നാനം കഴിപ്പിക്കും. എന്നാൽ ഇവിടെ പറയുന്നത് റിഫൈനേഴ്സ് ഫയർ. മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായത്തിൽ, മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായത്തിൽ നമ്മൾ ഈ അഗ്നിയെക്കുറിച്ച് അവിടെ കാണുന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതി യഹോവയുടെ വഴിപാട്, യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. അവിടെ ആദ്യം പറഞ്ഞാൽ അറിയാമോ, കർത്താവ് എങ്ങനെ വരുമെന്ന. വാസ്തവത്തിൽ യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് തന്നെ ഇവിടെ പറയുന്നത്, നീ എനിക്ക് മുമ്പായി വഴി നിർത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് മലാഖിയുടെ പ്രവചനത്തിലെ ഈ ഭാഗം യോഹന്നാൻ എടുത്തുപയോഗിക്കുകയാണ്. യോഹന്നാന്റെ ബീയിങ്ങിനെ കുറിച്ച് അവന്റെ ധാരണയും അറിവും എന്താണ്? ഞാൻ വഴിയൊരുക്കാനായിട്ട് വന്ന അവന്റെ ദൂതനാണെന്നാണ് പറയുന്നത്. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? കർത്താവിന്റെ ദിവസത്തെ സഹിക്കാൻ കഴിയുന്നവനാര്? എന്നിട്ട് പറയാണ് അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും. രണ്ട് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഒന്ന്, അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നുകൊണ്ട് ദൈവപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതി ലഹോവയ്ക്ക് വഴിപാട് കഴിക്കും. അന്ന് യഹൂദയുടെയും യെരുശലേമിന്റെയും വഴിപാട് പുരാതന കാലത്ത് എന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിൽ എന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. അടുത്ത തന്നെ ഒന്നറിയാമോ, ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. രണ്ട് കാര്യമാണ്, ടു തിങ്സ്. ആദ്യം എന്താ പറയുന്നത്, ശുദ്ധീകരിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. രണ്ട്, ഞാൻ ന്യായവിധിക്കായിട്ട് അടുത്തു വരും. ഓക്കെ, ശുദ്ധീകരിക്കാൻ വരുമ്പോൾ അവൻ റിഫൈനേഴ്സ് ഫയറുമായിട്ടാണ് വരുന്നത്. റിഫൈനേഴ്സ് ഫയർ, വെള്ളി ഊതി കഴിക്കുന്നവനെ പോലെ. വെള്ളി ഊതി കഴിക്കുമ്പോൾ എന്താണ് സിലോ സ്മിത്ത് എന്ത് ചെയ്യുന്നു, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ദർ ഇസ് എ സ്പെഷ്യാലിറ്റി, ദർ ഇസ് എ സ്പെഷ്യൽ തിങ് അബൌട്ട് ഫയർ. You know, fire purifies what all things it cannot burn and burns what all things it cannot purify. ശുദ്ധീകരിക്കാൻ കഴിയാത്തതിനെല്ലാം അഗ്നി കത്തിച്ച് കളയും. കത്തിക്കാൻ കഴിയാത്തതിനെല്ലാം ശുദ്ധീകരിക്കും. ഒരു വലിയ കച്ചിത്തത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ശുദ്ധീകരിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെന്ത് ചെയ്യും, ഇറ്റ് ബേൺസ്, മൊത്തമായിട്ട് കത്തിച്ച് കളയും. എന്നാൽ അതേസമയം വെള്ളിയോ പൊന്നോ ആണെങ്കിൽ എന്താണ്, അതിനെ ശുദ്ധീകരിക്കും. മൈ പോയിന്റ്, ഇവിടുത്തെ കാര്യം ഒന്നും അറിയാമോ, ഇവിടെ രണ്ട് അഗ്നിയെക്കുറിച്ചും പറയുന്നുണ്ട്. അതാ ഞാൻ പറയാൻ ഉദ്ദേശിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് സേസ് അബൌട്ട് റിഫൈനേഴ്സ് ഫയർ, സിൽവർ സ്മിത്തിന്റെ മുന്നിലിരിക്കുന്ന അഗ്നി. നമ്മുടെ നിരിപ്പോട് കണ്ടിട്ടുണ്ട് അല്ലേ, കണ്ടിട്ടുള്ളവരുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും, എനിക്ക് വാസ്തവം പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ വേദപുസ്തകത്തിലെ യാതൊരു വേദപുസ്തകം ഉള്ളതല്ല, ഈ പഴയ കാലത്തെ ലിറ്ററേച്ചറിലെ എന്തെങ്കിലും കാര്യം പിള്ളേർ കുറഞ്ഞാൽ മനസ്സിലാകും. കാര്യം ഇവർക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാതെ ആലക്കാസ് സ്വർണം അല്ലാതെ വേറെ വലിയ ഒരു കണ്ടുണ്ട് അല്ലേ, ഒന്നും കണ്ടിട്ടില്ല. ഇറ്റ് ഇസ് ദ സിൽവർ സ്മിത്ത്. ഒരു സിൽവർ സ്മിത്ത് എന്ത് ചെയ്യുന്നു, സിൽവർ സ്മിത്ത് തീക്കകത്ത് വെള്ളി ഉരുക്കി. 963 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് വെള്ളിയുടെ മെൽറ്റിംഗ് പോയിന്റ്. 963 ഡിഗ്രി സെന്റിഗ്രേഡ്, സോ ഹോട്ട്. ആ വെള്ളി എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഉരുക്കിയെടുക്കുക, ഉരുക്കിയെടുക്കുക. അപ്പോൾ ഇതിനുവേണ്ടി എന്ത് വേണം, ശുദ്ധീകരിക്കാനും എന്ത് വേണം, അഗ്നി വേണം. ശുദ്ധീകരിക്കാനും അഗ്നി വേണം. അപ്പോൾ നമ്മൾ അഗ്നി ശോധനയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്തിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ കടത്തി വിടുന്നത്, ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ശുദ്ധീകരിക്കുക, ആൻഡ് യു നോ, ശുദ്ധീകരിക്കപ്പെടുന്നത്, വെള്ളി ശുദ്ധീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് ഇപ്പൊ ഇപ്പോഴാണെങ്കിൽ നമുക്ക് എത്ര ശുദ്ധിയായ വെള്ളത്തെ, വെള്ളിയെ കുറിച്ച് നമുക്ക് വി ഹാവ് അത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉണ്ട്. പക്ഷെ പഴയ കാലത്ത് എന്തില്ല, അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. ശുദ്ധിയായോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. അതിനുപകരം എന്താണ് പറയുക, സിലോ സ്മിത്ത് ചെയ്യുന്നത്, സിലോ സ്മിത്ത് ഇത് കംപ്ലീറ്റ് കത്തിച്ച് അതിനകത്തെ ബ്ലമിഷ് എല്ലാം കളഞ്ഞിട്ട് ആൻഡ് ഹി മേക്ക് ഇറ്റ് ആസ് എ പ്ലേറ്റ്. ഇങ്ങനെ അടിച്ച് പരത്തും, പരത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇഫ് ഹി ക്യാൻ സീ ദ ഫേസ് ഓഫ് ഹിംസെൽഫ്, അവന്റെ മുഖം ഇതിനകത്ത് കാണാൻ കഴിയുന്നെങ്കിൽ ഇറ്റ് ഇസ് പ്യുവർ. കഴിയുന്നില്ലെങ്കിൽ എന്താ എന്നറിയാമോ, സാരമില്ലെന്ന് അവൻ ഒരിക്കലും പറയത്തില്ല. എഗെയിൻ ഹി പുട്ട് ഇൻ ദ ഫയർ. ഇത് തന്നെയാണ് വാസ്തവത്തിൽ നമ്മളെ കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്നത്. When we are pure, when somebody can see the image of Christ in us, കർത്താവിന്റെ രൂപം നമ്മളിൽ കാണുമ്പോഴാണ് നാം, കർത്താവ് നമ്മളെ നോക്കിയിട്ട് അവന്റെ രൂപം നമ്മിൽ കാണുമ്പോഴാണ് നമ്മൾ ആരാകുന്നത്, പ്യുവർ ആകുന്നത്. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്ന അറിയാമോ, വീണ്ടും നമ്മളെ വിളിക്കാണത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പല സമയത്തും എന്താണെന്ന് അറിയാമോ, ദൈവത്തിന് നമ്മൾ അത് ബിക്കോസ് ഹി ലവ്സ്. അല്ലാതെ വെള്ളിയോടെ നമ്മൾ ദേഷ്യം കൊണ്ടൊന്നും അല്ല അവൻ വിളിക്കുന്നത്, ആണോ, ഇല്ല. വെള്ളി അവന് വളരെ പ്രഷ്യസ് ആണ്. It is so precious that he can never leave it, never destroy it, and he will never do that. He loves it, and you know, again and again he purifies the purifying fire. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ഉദ്ദേശം അതാണ്. എന്താണ്, നമ്മളെ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുക എന്നുള്ളതാണ്. ആ പുത്രന്റെ സ്വരൂപത്തിന് അനുരൂപരാകാൻ കഴിയാത്ത നിലയിൽ നമ്മളിലുള്ള ഒത്തിരി ഭ്രമീഷുണ്ട്, ഒത്തിരി കീടനുണ്ട്. ആ കീടനെല്ലാം എന്ത് വേണം, ഉരുകണം. അതിനുവേണ്ടിയാണ് അഗ്നി. കാറ്റടിച്ചാൽ പോകുന്നത് പുറമേയുള്ള കാര്യങ്ങളേ ഉള്ളൂ പലപ്പോഴും. കാറ്റടിച്ചാൽ പോകാത്ത കറകളുണ്ട്, ഹൃദയത്തിന്റെ ഉള്ളിലെ പാപങ്ങളുണ്ട്. നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, അണലിയുടെ സന്തതിയുടെ സ്വഭാവം അല്ലേ, ആദ്യത്തെ ക്ലാസ്സുകൾ ഓർക്കുന്നുണ്ടല്ലോ. പരീശന്മാരും സദൂക്യരും അവനാൽ സ്നാനമേൽക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവരെ കണ്ടുകൊണ്ട് അവർ പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഉപദേശിച്ചത് ആര്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ, കഴുകി കൊണ്ടൊന്നും നിങ്ങളുടെ ഇതൊന്നും പോകത്തില്ല. ഈ പാവങ്ങൾക്ക് വേണ്ടിയുള്ളത് എന്ത്? മാനസാന്തരം. കാര്യം നിനക്കൊന്നും ഒരു കഴുകല് കൊണ്ടോ മുങ്ങലു കൊണ്ടോ ഒന്നും നിന്റെ ഒന്നും മാറത്തില്ല. കാര്യം നീ സർപ്പത്തിന്റെ സന്തതിയാണ്, അമലിയുടെ സന്തതിയാണ്. നിനക്ക് എന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. പക്ഷെ ഒരുത്തൻ വരുന്നുണ്ട് എന്റെ പിന്നാലെ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും ദാനം കഴിക്കും. അമലിയുടെ സ്വഭാവമുള്ളവനെ പോലും ശുദ്ധീകരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര നല്ലവരൊന്നുമല്ല, മര്യാദ പാപിയൊന്നുമല്ല. ദൈവം അങ്ങനെ പറയരുത്, മര്യാദ പാപി. പാപിക്കൊരു മര്യാദയില്ല, അത് വെറുതെ പറയുന്ന മര്യാദ പാപി. അങ്ങനൊരു സ്റ്റേജ് ഇല്ല. വി ആർ മെനി ടൈംസ് നോ ബ്രൂഡ് ഓഫ് എ വൈപ്പ്, നോ ഡൗട്ട്. നമ്മളൊക്കെ അണലിയുടെ സന്തതികൾ എത്രയോ പ്രാവശ്യം അണലിയുടെ സ്വഭാവം നമ്മൾ കാണിക്കുന്നല്ലേ. അതിന് മറ്റുള്ളവരെ കൊത്തണമെന്നും വിഷം തീറ്റണമെന്നും അത്രയേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഇറ്റ് ജസ്റ്റ് വോണ്ട് ടു സീ ദാറ്റ് ഇറ്റ് ഇസ് ഡിസ്ട്രോയിങ് അതേ, ഇറ്റ് ഇസ് നോട്ട് ലുക്കിംഗ് ഫോർ, ഇറ്റ് ലുക്ക് ഫോർ ഇറ്റ്സ് ഓൺ കംഫർട്ട്, ദാറ്റ്സ് ഓൾ. നമ്മളൊക്കെ അങ്ങനെ അല്ലേ, പലപ്പോഴും അങ്ങനെ തന്നെ, മിക്കപ്പോഴും. ഓൾമോസ്റ്റ് എനി എവറി ടൈം വി ആർ ലൈക്ക് ദാറ്റ്. പക്ഷെ നമ്മളങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളത്. അക്സെപ്റ്റ് ചെയ്തില്ല, അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഈ അഗ്നിയിലൂടെ നമ്മളെ കടത്തിവിടത്തില്ല. അതുകൊണ്ട് എന്ത് വേണമെന്ന് അറിയാമോ, ഈ അണലിയുടെ സ്വഭാവം മാറണമെങ്കിൽ എന്ത് വേണം? ഈ അഗ്നിയിലൂടെ നമ്മൾ കടന്നുപോയാലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷവും എല്ലാ ബ്ലമിഷും കഴുകിയാ പോകുന്നൊന്നുമല്ല, കത്തിപ്പോകേണ്ടതായ. ദ ഫയർ പ്യൂരിഫൈസ് വാട്ട് ഓൾ തിങ്സ് ഇറ്റ് കനോട്ട് ബേൺ ആൻഡ് മെനി തിങ് ദാറ്റ് ഇസ് വിത്തിൻ അസ്. നമ്മളുടെ പക ഇല്ലേ, നമ്മളെ ക്ഷമിക്കാനുള്ള, ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ ചത്താലും എൻ്റെ കോപം മാറത്തില്ലെന്ന് ഇല്ലേ. ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. പ്രിയമുള്ളവരെ, പാരമ്പര്യമായി കിട്ടിയതിനെ കത്തിച്ചു കളയാനാ പരിശുദ്ധാത്മാവ്. അല്ലാതെ നമ്മൾ നമ്മൾ പലപ്പോഴും പറയുന്നത് ഓ ഇത് ഞങ്ങൾ കുടുംബമായിട്ട് ഇങ്ങനെ വലിയ മുൻകോപികളാണ്. അതിനെന്നാ വേണം? നീ മുൻകോപിയാണെങ്കിൽ എന്താ വേണം? ആത്മസ്നാനം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ നമ്മളുടെ മുൻകോപത്തെ കത്തിച്ചു കളയണം. അതിനുവേണ്ടിയ പരിശുദ്ധാത്മാവ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ഒരു പെയിന്റിങ് നടത്തി വിടുന്നതല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു. റിനോവേറ്റ് ചെയ്ത് വിടുന്നതല്ല. യു അണ്ടർസ്റ്റാൻഡ്? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയട്ടെ, നമ്മൾക്ക് ഒരു കാരണവശാലും എന്താ എൻ്റെ ജീനി, നമ്മുടെ ജീനുകളിൽ ശരിയാണ് ഈ പറയുന്നത്, ശരിയാണ്. ചില കുടുംബപരമായിട്ടുണ്ടോ അവൻ്റെ 16-ാമത്തെ തലമുറയുടെ മണ്ടയ്ക്കുള്ളത്, ഇപ്പോൾ 16 തലമുറയ്ക്ക് അപ്പുറത്തുള്ളത് വരെ ജീനുകളിലൂടെ സ്വഭാവം കടന്നുകൂടുമെന്നാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് പറയുന്നത്. 16 ജനറേഷൻ ഒക്കെ ശരിയായിരിക്കും, പക്ഷേ 60 ജനറേഷൻസിന് അപ്പുറത്തുള്ള സ്വഭാവത്തെ വരെ, അല്ലെങ്കിൽ ആദാമിൻ്റെ സ്വഭാവത്തെ കളയാൻ ആണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അല്ലാതെ എന്റെ വല്യപ്പൻ അങ്ങനെയായിരുന്നു, വല്യപ്പൻ അല്ല, വല്യപ്പൂപ്പന്റെ അപ്പൂപ്പൻ ആദാവിനുണ്ടായിരുന്ന കുറവുകൾ വരെ മാറ്റാനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അല്ലാതെ എന്റെ വല്യപ്പൻ അങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സോ ദിസ് ഇസ് വാട്ട് ദ ഫയർ ഇറ്റ് പ്യൂരിഫൈസ് ഓൾ ദ ബ്ലമിഷ്. വെരി ഇമ്പോർട്ടൻറ്റ്, നെവർ സേ എന്റെ കുടുംബപരമായിട്ട് ഇങ്ങനെയാണെന്ന് പറയരുത്. അങ്ങനെ പറയുന്നത് രക്ഷപ്പെടത്തില്ല. ഞങ്ങൾ പണ്ട് തൊട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമില്ല. ഐ എം സേയിങ് നമ്മളെല്ലാം പറയുന്നത്, ഞാനിപ്പോൾ ഒരാളെയോ അല്ലെങ്കിൽ ഇപ്പോൾ ആരോ ആരെങ്കിലും ഒരാളുടെ കാര്യമല്ല, നമ്മളെല്ലാം എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് ഇല്ലേ. നമ്മൾ തന്നെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രയോജനം ഇല്ലേ? നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മളുടെ ഇൻബോൺ നേച്ചേഴ്സ് പല നേച്ചർ പലതുണ്ട്. എന്നാൽ ആ ഇൻബോൺ നേച്ചറിനെയും കത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. നമ്മുടെ കോപത്തെ, നമ്മളുടെ പകയെ, നമ്മുടെ ജലസിയെ, നമ്മളുടെ കള്ളത്തരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന എല്ലാ ബ്ലമിഷിനെയും തകർത്തുകളെ കത്തിച്ച് കളയുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരിക്കുന്ന അഗ്നി. അവൻ ലേവിപുത്രന്മാരെ, ആരെയാ? ലേവിപുത്രന്മാരെ, കുഞ്ഞു കൊച്ചുപാട്ടികളെ ഒന്നുമല്ല, ലേവിപുത്രന്മാരെ, പുരോഹിതന്മാരെ. ഞാൻ പറയട്ടെ, ഈ ശുദ്ധീകരിക്കുന്ന അഗ്നി ആർക്ക് വേണ്ടിയാണ്? പാപികൾക്ക് വേണ്ടിയുള്ളതല്ല. ഇറ്റ് ഇസ് ഫോർ ദ ലിവൈറ്റ്സ്. ലിവൈറ്റ്സ് ലേവിയ പുത്രന്മാരെ ശുദ്ധീകരിക്കാൻ. അപ്പൊ ലേവിപുത്രന്മാർക്ക് എന്തോ വേണം? ശുദ്ധീകരണം വേണം. ഞാൻ ലേവിയനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടാത്ത ഒരുത്തന് അവന്റെ ഹൃദയത്തിന്റെ പാപങ്ങളിൽ നിന്ന് മോചനം, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലെ അവന് ഹി കനോട്ട് ലിവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. അവനൊരു ഒരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം ജീവിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അംഗീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിജയകരമായി ക്രിസ്തീയ ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. ആൻഡ് വി ഫെയിൽ, യു നോ വൈ? നമ്മൾ ഇന്നും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ടു. നമ്മുടെ നമ്മിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത് അവന്റെ രൂപം നമ്മൾ കാണണമെന്നുള്ളതാണ്. മൈക്കലാഞ്ചലോ ഒരു പ്രാവശ്യം അവന്റെ കൂട്ടുകാരൻ്റെ കൂടെ നടന്നു പോകുന്ന കൂട്ടത്തിൽ ചുറ്റുക്കെ മാർബിൾ പീസ്. അവനെ കൂട്ടുകാരൻ ചോദിച്ചു, നീ എന്തിനാ ഈ മാർബിൾ പീസ് എടുക്കുന്നത്? എന്നെ പറഞ്ഞ് ആങ്കിലും മേക്ക് എൻ ഏഞ്ചൽ ഔട്ട് ഓഫ് ദി സ്റ്റോൺ. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു മാലാഖയുണ്ടാക്കുകയാണ്. എന്നെ കൂട്ടുകാരൻ ചോദിച്ചു, ഏയ് അതെങ്ങനെ? ഞാൻ പറഞ്ഞു അതെ വെരി ഈസി, വളരെ ഈസിയാണ്. ഐ സി ആൻ ഏഞ്ചൽ ഇൻ ഇറ്റ് ആൻഡ് ഐ ചിസൽ അവേ ദ റെസ്റ്റ് ഓഫ് ദ തിങ്. ഞാൻ ഇതിനകത്തൊരു മാലാകെ കാണുന്നു, ബാക്കിയൊക്കെ ഞാനങ്ങ് ചിസൽ ചെയ്ത് കളയുന്നു. വളരെ ഈസിയാണ്. നമ്മുടെ പ്രശ്നം നമുക്ക് ഈ മാലാകെ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇല്ലേ. നമുക്ക് ഈ മാലാകെ കാണാൻ പറ്റിയാൽ എന്ത് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളത് ചിസൽ ചെയ്ത് കളയാൻ പറ്റും. യഥാർത്ഥത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതാണ്, അവന്റെ രൂപത്തിന് യോജിക്കാത്തതായിട്ടുള്ള ഓരോന്നിനെയും അവൻ എന്ത് ചെയ്യുന്നു, ചെത്തി വെടിപ്പാക്കുകയാണ്. ആൻഡ് ഫൈനലി വി വിൽ ബി ലൈക്ക് ഹിം. യോഹന്നാൻ പറയുകയാണ്, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളായി ആയിരിക്കുന്നു. നമ്മൾ ഇന്നതാകുമെന്ന് നമുക്ക് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കുന്നത് പോലെ ആയിരിക്കേണ്ടത് കൊണ്ട്, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. ആ ഭാഗം വായിക്കുമ്പോഴാണ് നമ്മൾ അതിനകത്തെ ആ കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലാകുന്നതാണെന്നറിയാം. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായം, കണ്മിനാം നിലകൊള്ളുന്നു വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു, അങ്ങനെ നാം ആകുന്നു ലോകം അറിഞ്ഞിട്ടില്ല. 2-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകെ കൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ. എന്താണ് കർത്താവിന്റെ അവിടെ പറയുന്നത്? നമ്മൾ അവനെ കാണുമ്പോൾ നമ്മൾ അവനോട് സദൃശന്മാരായിത്തീരുമെന്നാണ് ഇവിടെ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്. അങ്ങനെയല്ല, നമ്മുടെ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളെ പിശാചിനെ പോലെ ഇവിടെ ജീവിച്ചാലും മരിച്ചു കഴിയുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് വി വിൽ ബിക്കം ലൈക്ക് ഹിം, അങ്ങനല്ല പറയുന്നത്. അവിടെ പറയുന്നതെന്ന് അറിയാമോ? അവനെ നമ്മൾ കാണുമ്പോൾ അവനോട് സദൃശന്മാരായിക്കൊണ്ട് നാം അവനെ കാണുമെന്നാണ്. സദൃശന്മാരായിക്കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാദൃശ്യത ഇവിടുന്ന് തുടങ്ങുന്നതാണ്. അല്ലാതെ മരണത്തിന്റെ ഒരു നിമിഷം അല്ലെങ്കിൽ മരിക്കുമ്പോഴും ഇല്ല. മരിക്കുന്നത് തന്നെ ദൈവത്തോടുള്ള അനുരൂപകരും എന്താ വിശാലമുള്ള അനുരൂപകരാണ് മരിക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ പറയുന്നത് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവനോട് സദൃശന്മാരാകുന്നു, അങ്ങനല്ല. അതുകൊണ്ടാണ് താഴെ പറയുന്നത്, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു ഇല്ലേ. അപ്പോൾ ഒരു നിമിഷം കൊണ്ട് കർത്താവ് ചെയ്തെടുക്കുന്ന ഒരു ജോലിയല്ല ഇത്. കർത്താവ് നമ്മുടെ ജീവിതകാലം മൊത്തം കൊണ്ട് ചെയ്തെടുക്കുന്ന ജോലിയാണെന്ത്? അവനോട് സദൃശനാക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളിവിടെ കാണുന്നത് എന്ത്? അവൻ ലേവിപുത്രന്മാരെ വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ ഊതിക്കഴിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ അവന്റെ സ്വഭാവം, അവന്റെ നിർമ്മലത, അവന്റെ അനുരൂപത എന്താണ്? അവന്റെ നിർമ്മലതയാണ് അല്ലേ. അവനോട് സദൃശനാകും, സദൃശനാകും ആ പ്രത്യാശയുള്ളവർ. അതായത് അവനെ കാണുമ്പോൾ അവനെ പോലെ ആയിക്കൊണ്ട് അവനെ കാണണമെന്ന് പ്രതീക്ഷിക്കുന്നവരെല്ലാം ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും. കർത്താവ് ഇവിടെ എന്ത് ചെയ്യുന്നു? അവന്റെ രൂപത്തോട് അനുരൂപരാക്കാനായിട്ട് നമ്മളെ അഗ്നിശോധനയിലൂടെ കടത്തിവിടുന്നു എന്നിട്ട് അവിടെ എഴുതിരിക്കുന്നത് പറയാം. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും. അവൻ ഊതിക്കഴിക്കുന്നു, പൊന്നും വെള്ളിയും ഊതിക്കഴിക്കുന്ന പോലെ അവൻ നമ്മളെ ഊതിക്കഴിക്കുന്നു. നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. പിന്നെ അടുത്തനാണെന്ന് അറിയാമോ? ഞാൻ ന്യായവിധിക്കായി അടുത്ത് വരും. ന്യായവിധിക്കായി അടുത്ത് വരുമ്പോൾ പിന്നെ കാണുന്നതെന്നറിയാമോ? താഴോട്ടുള്ള ഓരോരോ ഭാഗങ്ങളിൽ ഏറ്റവും ഒടുവിലായിട്ട് വന്ന് 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 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. പ്രിയമുള്ളവരെ, ഒന്നുകിൽ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ശുദ്ധീകരിക്കുന്ന അഗ്നിയായി റിഫൈനേഴ്സ് ഫയറുമായിട്ട് വന്ന് നമ്മളെ അവന്റെ രൂപത്തോട് അനുരൂപരാക്കും. ലേവിപുത്രന്മാരെ അവൻ ശുദ്ധീകരിച്ച് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി അവനെ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കാൻ തക്കവണ്ണം ഒരുക്കും. അതല്ലെങ്കിൽ അടുത്തത് അതൊരു ഫർണസ് ആണ്, അത് റിഫൈനേഴ്സ് ഫയർ അല്ല, അതിനകത്തൊന്നും റിഫൈൻ ചെയ്യാനില്ല. ആ ഫയർ അതെന്താണ്? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. വേരും കൊമ്പും ശേഷിപ്പിക്കാതെ, കാര്യം അതിനകത്ത് ശുദ്ധീകരിക്കാനൊന്നുമില്ല, ശുദ്ധീകരിക്കാനൊന്നുമില്ല. ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഇല്ലേ. ഇതാണ് അഗ്നിയിലുള്ള സ്നാനമെന്ന് യോഹന്നാൻ പറയുന്ന കാര്യം. അഗ്നിയിലുള്ള സ്നാനം മറ്റൊരെന്താണ്? റിഫൈനേഴ്സ് ഫയർ ആണ്. ഇത് ഡിസ്ട്രോയ് ചെയ്യുന്ന ഫയറാണ്, ഡിസ്ട്രോയ് ചെയ്യുന്ന ഫയറാണ്. രണ്ടിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കും അല്ലേ. അപ്പോൾ വീണ്ടും 2-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോഴെന്താണ് കാണുന്നത്? അവിടെ 2-ാം അധ്യായത്തിൽ അന്ന് പെന്തക്കോസ്താണ് വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്ന് പെട്ടെന്ന് കൂടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ മുഴക്കമുണ്ടായി. അവരിൽ നിന്ന് വീട് മുഴുവൻ നിറച്ച് അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അപ്പോൾ കാറ്റ് വന്നു, അവരെ ശുദ്ധീകരിച്ച് അവരുടെ വെട്ടുകെട്ടുകളെല്ലാം മാറ്റിക്കളഞ്ഞു. അഗ്നി വന്നു അവരെ, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ എല്ലാ കാപട്യങ്ങളെയും കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് അഗ്നിജ്വാല പോലെയുള്ള വിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു, ഓരോരുത്തരുടെ മേൽ. നോക്കുക, അവർ കൂടിയിരിക്കുന്ന ഒന്നാണ്. യു അണ്ടർസ്റ്റാൻഡ്? അവിടുത്തെ വ്യത്യാസം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റിയാണ് വേദോത്സവം വിഭാവന ചെയ്യുന്നത്. എന്നാൽ അവിടെ ആ റിഡ്ജിനകത്ത് നിൽക്കുന്ന എല്ലാവരുടെ മേലും, ഒന്നിച്ചല്ല ഓരോരുത്തരുടെ മേലും. ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ, പക്ഷെ ആത്മീയത എന്താണ്? ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി അല്ല ദൈവം പ്രൊമോട്ട് ചെയ്യുന്നത്, എന്താണ്? കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റിയാണ്. പക്ഷേ അഗ്നിജ്വാല പോലെയുള്ള നാവുകൾ വന്ന് വീഴുന്നതാകുന്ന മേലാണ്, ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എന്നിട്ട് അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവര് അവര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും അന്യഭാഷകളിൽ അവര് സംസാരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അന്യഭാഷകളിൽ അവര് സംസാരിക്കുന്നു. അപ്പോൾ ഈ അന്യഭാഷകളിൽ അവർ സംസാരിക്കുന്നത് അന്ന് വരെ അവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അവരൊരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല ഇവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്നുള്ളത്, അല്ലേ? അപ്പോൾ അവർ പ്രതീക്ഷിച്ച ഒരു കാര്യമേ അല്ല. എന്നാൽ അവർക്കൊരു ഉറപ്പിന് വേണ്ടി, ഇൻഫാക്ട് ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്, അവരുടെ ഉറപ്പായിരുന്നു വിഷയം, അവരുടെ ഉറപ്പ്. അപ്പോൾ ആത്മാവിന്റെ പല വരങ്ങളുണ്ട്. ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ആത്മാവിന്റെ ഏതെങ്കിലും വരം കിട്ടിയാൽ പോരായോ? ഏതെങ്കിലും ഒരു വരം കിട്ടിയാൽ, ആത്മാവിന്റെ എല്ലാ വരങ്ങളും കിട്ടണമെന്നുള്ളതാണ്. നമ്മൾ ഒന്ന് കൊരിന്ത്യർ 12-ാം അധ്യായത്തില് കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ 4-ാം വാക്യം മുതൽ, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്ര, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു. അപ്പോൾ വരങ്ങളെ കുറിച്ച് പറയുമ്പോഴല്ലോ, അതിനെക്കുറിച്ച് ഞാൻ വരങ്ങളെ കുറിച്ച് നാളെ വേണമെങ്കിൽ കുറച്ച് സമയം എടുക്കാം, ഇതെല്ലാം കൂടെ എടുക്കാനായിട്ടൊന്നും പറ്റുന്നില്ല, ബട്ട് സ്റ്റിൽ ഐ വിൽ ട്രൈ ടു ഡു ദാറ്റ്. അവിടെ ഇറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ്. അന്യഭാഷയല്ല പരിശുദ്ധാത്മാവ്, അത് നമ്മൾ മനസ്സിലാക്കും. പെന്തക്കോസ്ത് നാളില് ഈ ശിഷ്യന്മാർ സ്വീകരിച്ചത് അന്യഭാഷയല്ല സ്വീകരിച്ചത്, അറിയാം, സ്വീകരിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. യു അണ്ടർസ്റ്റാൻഡ്? ദാനത്തിന്റെ പേരും ദാതാവിന്റെ പേരും എന്താണ്? പരിശുദ്ധാത്മാവ്. ചിലപ്പോൾ ആളുകൾ ചോദിക്കും, നിനക്ക് നീ അന്യഭാഷ പ്രാപിച്ചിട്ടുണ്ടോന്ന്. അല്ലെ, അന്യഭാഷ അങ്ങനെ പ്രാപിക്കാൻ പറ്റത്തില്ല. പ്രാപിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനെയാണ്. എന്നാൽ ഇതെന്താണെന്ന് അറിയാമോ? മാനിഫെസ്റ്റേഷനാണ്. മാനിഫെസ്റ്റേഷൻ. നമ്മളുടെ കാറിനകത്ത് ബാറ്ററിയിൽ പവർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് ബാറ്ററിയെ തൊട്ട് നോക്കിയല്ല, എന്താണ്? ഒന്നുകിൽ നമ്മൾ ഫോൺ അടിച്ച് നോക്കുന്നു, അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് നോക്കുന്നു. ദാറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ആത്മാവിന്റെ, ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. എന്നാൽ അവിടെ ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുത്തിന് അതേ ആത്മാവിനെ രോഗശാന്തികളുടെ വരം, മറ്റൊരുത്തിന് വീര്യപ്രവർത്തികൾ, മറ്റൊരുത്തിന് പ്രവചനം, മറ്റൊരുത്തിന് ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുത്തിന് പലവിധ ഭാഷകൾ, മറ്റൊരുവിന് ഭാഷകളുടെ വ്യാഖ്യാനം, നവവരങ്ങൾ. ഇതിൽ ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ ആദ്യം അവന് കിട്ടുന്ന എന്താണ്? ആദ്യം അവർക്ക് കൊടുക്കുന്ന എന്താണ്? അധികം അന്യഭാഷ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ബാക്കി പറയുന്ന വരങ്ങളെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, നാച്ചുറൽ ഗിഫ്റ്റിനോട് സാമ്യതയുള്ള വരങ്ങൾ. ഇപ്പൊ ജ്ഞാനത്തിന്റെ വരം, എനിക്ക് വിസ്ഡം, അതെനിക്ക് ഒരുമാതിരി എന്താണ്, പ്രത്യക്ഷത്തിൽ ഞാൻ വയസ്സായിട്ട് ഇടപെടുന്നത് ആത്മാവിനാലാണോ എന്റെ ലോകജ്ഞാനത്തിലാണോ എന്നുള്ളത്. ലോകജ്ഞാനവും ദൈവജ്ഞാനവും നമുക്ക് വേർതിരിച്ച് അറിയാനായിട്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ ഒരുത്തന് ജ്ഞാനത്തിന്റെ വചനവും, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം. സ്വാഭാവികമായി വിശ്വാസമുള്ളവരുണ്ട്, ആത്മാവ് സ്പെഷ്യലായിട്ട് എടുത്തുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവിക വരങ്ങളുടെ, അല്ലെങ്കിൽ സ്വാഭാവിക വരം എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും, സ്വാഭാവിക കഴിവുകളുടെ ഒരു എന്നാ ഒരു ഹയർ ലെവലിലുള്ള ഒരു 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 കാര്യമാണത്, അല്ലേ? ഞാൻ പറയുന്ന വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. പിന്നീട് മറ്റൊരു അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുത്തിന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുത്തിന് പ്രവചനം, മറ്റൊരുത്തിന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുത്തിന് പലവിധ ഭാഷകൾ, വേറൊരുത്തിന് പലവിധ ഭാഷകളുടെ വ്യാഖ്യാനം, ഇതെല്ലാം സ്വാഭാവിക കഴിവുകൾക്ക് അപ്പുറത്ത് എന്താണ്, സം കൈൻഡ് ഓഫ് സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഇതിനകത്തെല്ലാം ഉണ്ട്. സൂപ്പർ നാച്ചുറൽ എലമെന്റ് എവിഡന്റ് ആണ്, മാനിഫെസ്റ്റേഷൻ. ഓക്കെ, ഗെറ്റ് മീ? അപ്പോൾ സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഏതെങ്കിലും ഒന്ന് കിട്ടാതെ എനിക്ക് തന്നെ ഒന്ന് ബോധ്യമാകത്തില്ല എനിക്ക് ആത്മസ്ഥാനം ലഭിച്ചോ ഇല്ലയോ എന്നുള്ളത്. കിട്ടുന്നുണ്ടായിരിക്കും അറിയത്തില്ല, പക്ഷെ ഐ നീഡ് സം കൈൻഡ് ഓഫ് അഷുറൻസ്. സോറി, അതുകൊണ്ട് എന്ത് വേണ്ടി വരുന്നു? സം കൈൻഡ് ഓഫ് സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ്. ഇത് കുറെ കുറെ വിശദമായിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ കൂടുതൽ വിശ്വാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകും, പ്രയാസമാണ്. എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ വയസ്സായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ എനിക്ക് ഉടനെ അങ്ങ് ഉറപ്പിക്കാൻ പറ്റുമോ എനിക്ക് പരിശുദ്ധാത്മ സ്നാനം കിട്ടിയല്ലോ എന്നുള്ളത്? അഷുറൻസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇല്ല. അതുകൊണ്ട് എന്ത് വേണം? സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ എക്സസൈസ് ചെയ്യണം. ഒന്നുകിൽ പ്രവചനം, അല്ലെങ്കിൽ എന്താണ് രോഗശാന്തികളുടെ വരം, അതല്ലെങ്കിൽ വീര്യപ്രവൃത്തികൾ, അതല്ലെങ്കിൽ ഭാഷ, പലവിധ ഭാഷകൾ, അതല്ലെങ്കിൽ ഭാഷകളുടെ വ്യാഖ്യാനം, ഇതിലേതെങ്കിലും ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ അറിയാം ഇതൊരിക്കലും എൻ്റെ എൻ്റെ നാച്ചുറൽ എബിലിറ്റി അല്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നാണ് വേണ്ടത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം, ശിഷ്യന്മാരിൽ മിക്കവരും ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ എക്സസൈസ് ചെയ്തിട്ടുള്ളവരാണ്. ഇവർ നേരത്തെയും വീര്യപ്രവൃത്തി ചെയ്തിട്ടുണ്ട്, ഇവർ നേരത്തെയും പ്രവചനം നടത്തിയിട്ടുണ്ട്, ഇവര് ഇതിനു മുമ്പും എന്താണ് രോഗശാന്തി വരം അവർ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള എന്താണ് ആത്മാക്കളുടെ വിവേചനം, പലവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എന്തുള്ളൂ അവർക്ക് ഡിഫറൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അണ്ടർസ്റ്റാൻഡ്, ഡിഫറൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവർക്ക് ദൈവം കരുണ തോന്നിയിട്ട് എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ അന്യഭാഷകളെ നൽകുന്നു, അബദ്ധം. അതുകൊണ്ട് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട്, ഞങ്ങൾ കാത്തിരുന്നതായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്നു. ആ കോൺഫിഡൻസേ ഉള്ളൂ ഇതിനകത്തെ വിഷയം. ആ കോൺഫിഡൻസിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്ന കർത്താവ്? അന്യഭാഷകൾ നൽകി, അല്ലെങ്കിൽ അന്യഭാഷകളിൽ സംസാരി ആത്മാവ് ആത്മാവ് നൽകിയതുപോലെ, നൽകിയത് എന്താണ്? ആ ഭാഷകൾ ആത്മാവ് നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ ഉച്ചരിപ്പാൻ, ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. ഓക്കെ, അപ്പോൾ ഇവർക്ക് കോൺഫിഡൻ്റ് ആയി ഇവർ പ്രതീക്ഷിച്ചിരുന്നതായ പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചു എന്നുള്ള കോൺഫിഡൻസ് അവർക്കുണ്ടായി. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സൈൻ ആണോ സെക്കൻഡ് സൈൻ ആണോ എന്നുള്ള വിഷയമൊന്നും ഇല്ല. ദ ക്വസ്റ്റ്യൻ ഈസ് ഡു ഐ ഹാവ് ദ കോൺഫിഡൻസ്. അടയാളം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? കോൺഫിഡൻസിന് വേണ്ടിയാണ്, കോൺഫിഡൻസിന് വേണ്ടി. മൈ പോയിന്റ്, നീ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ, ഇതൊന്നും വലിയൊരു വിഷയമൊന്നും അല്ല. ഞാനിവിടെ ആ ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടറിനെ ഇഷ്യൂസ് പഠിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ അല്ല നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയത്. എങ്കിലും പെട്ടെന്ന് ആളുകൾ സംശയം ചോദിക്കുന്ന ചില കാര്യങ്ങൾ ഇടയ്ക്ക് കയറി ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. സോറി. അപ്പോൾ അന്യഭാഷകളിൽ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതിന്റെ പതിനൊന്നാം ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ, രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ എന്താണ്? ക്രൈസ്തീയരും അറബിക്കാരുമായ നാം നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അടുത്ത ആസ്പെക്ട് ആണ്, ദൈവത്തിന്റെ വൻകാര്യങ്ങളെ കേൾക്കുന്നോ, ദൈവത്തിന്റെ വൻകാര്യങ്ങളെ സംസാരിക്കുന്നത് കേട്ടുവല്ലോ. ആരൊക്കെയാണ് അവർ? ദാറ്റ് മീൻസ് എല്ലാവരും, എല്ലാവരും. ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലക്കാരല്ലയോ? ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലക്കാരല്ലയോ? അപ്പോൾ പെന്തിക്കോസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പെന്തിക്കോസ്റ്റ് ഈ ക്ലർജിയെയും ലൈമിനെയും തമ്മിലുള്ള ആ അന്തരവങ്ങ് മാറ്റിയതാണ്. കാര്യം എല്ലാവരും സംസാരിക്കുക. പഴയ കാലത്ത് പ്രവാചകന്മാരായ കുറച്ച് ആളുകളൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പുരോഹിതന്മാരാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. അതല്ല, ഇപ്പോൾ അതല്ല, 120 പേരും എന്ത് ചെയ്യുന്നു? എന്താ സംസാരിക്കുന്നത്? ദൈവത്തിന്റെ വൻകാര്യങ്ങളെ. അപ്പോൾ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രഖ്യാപിക്കുവാനുള്ള ആ ദൈവികമായ കഴിവ് എല്ലാവർക്കും കൊടുക്കുക. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറയുകയല്ല, പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്നു. പെന്തിക്കോസ്റ്റിന്റെ പ്രത്യേകതാണ് ദ യൂണിറ്റി. പെന്തിക്കോസ്റ്റിലെ നേതാവില്ല, പെന്തിക്കോസ്റ്റിൽ എന്താ ഉള്ളത്? സാഹോദര്യമാണുള്ളത്, സാഹോദര്യം. അതുകൊണ്ട് 11 പേരോടുകൂടെ, 11 പേരോടുകൂടെ എന്ത് ചെയ്യുകയാണ് പത്രോസ്? എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒന്നാം അധ്യായത്തിന്റെ 16 വാക്യത്തിൽ, രണ്ടാം അധ്യായത്തിന്റെ 16 വാക്യത്തിൽ, അപ്പോൾ 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറച്ചോട് പറഞ്ഞത് നോക്കുക. അല്ലാതെ ഒറ്റയ്ക്ക് ഉടയല്ല, 11 പേരോടും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അവന്റെ ആ യൂണിവേഴ്സൽ ആസ്പെക്റ്റിലേക്ക് നമ്മൾ കയറിയാണ്, യൂണിവേഴ്സൽ ആസ്പെക്റ്റിലേക്ക്. പെന്തിക്കോസ്റ്റ് എന്ത് ചെയ്യുന്നറിയാമോ? പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ചില ആളുകളുടെ, അത് നമുക്ക്, അത് നമുക്ക് ഈ കഴിഞ്ഞ നാളുകളായിട്ട് പറ്റിയിരിക്കുന്ന പ്രശ്നം എന്നറിയാമോ? ഞാൻ ജോലി ചെയ്ത് കാശുണ്ടാക്കും, ഞാൻ ജീവിക്കും, പിന്നെ ദൈവത്തിന്റെ ജോലിയൊക്കെ ചെയ്യാൻ ഞങ്ങൾ കുറച്ചുപേരെ ആക്കിയിട്ടുണ്ട്, അവർക്ക് ഞങ്ങൾ വല്ലതും വേണമെങ്കിൽ കൊടുത്തേക്കാം. ഇത് പെന്തിക്കോസ്റ്റൽ ചിന്താഗതിയല്ല, അത് എപ്പിസ്കോപ്പസിയുടെ ചിന്താഗതിയാണ്. പെന്തിക്കോസ്റ്റുകാരനെ സംബന്ധിച്ചോളം പെന്തിക്കോസ്റ്റിൽ എല്ലാവരും ആ സാക്ഷിയാകുന്നു, പെന്തിക്കോസ്റ്റിൽ എല്ലാവരുമാണ് സുവിശേഷം പറയുന്നത്, പെന്തിക്കോസ്റ്റിൽ എല്ലാവരുമാണ് ആത്മാവിനെ പ്രാപിക്കുന്നത്, പെന്തിക്കോസ്റ്റിൽ എല്ലാവരുമാണ് അഭിഷേകം പ്രാപിക്കുന്നത്. പൗരോഹിത്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അത് എല്ലാവർക്കുമായിട്ട് കൊടുക്കുകയാണ്. എവരിബഡി. ഒരു പാസ്റ്റർ ഉണ്ടാകുന്നതിന്റെ പ്രശ്നമല്ല, അതിനകത്ത് തെറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല, അത് ഒരിക്കലും അങ്ങനെയല്ല. പക്ഷേ അനോയിന്റിങ് ആരുടെ മേൽ മാത്രമല്ല, പാസ്റ്ററുടെ മേലോ പത്രോസിന്റെ മേലോ പോപ്പിന്റെ മേലോ അച്ഛന്റെ മേലോ ഒന്നുമല്ല, അനോയിന്റിങ് ആരുടെ മേലെല്ലാം ഉണ്ട്? അവിടെ കൂടി വന്നിരുന്ന എല്ലാവരുടെ മേലും പതിഞ്ഞു. അനോയിന്റിങ് ഈസ് ഫോർ എവ്രി വൺ. അതാണ് പെന്തക്കോസ്തിന്റെ പ്രത്യേകത. ആൻഡ് എവ്രിബഡി ബിക്കം വിറ്റ്നസ്. എല്ലാവരും സാക്ഷികളാവുകയാണ്, എല്ലാവരും സാക്ഷികൾ. ആ പരിശുദ്ധാത്മാവിന്റെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഇടപെടലിനെ കുറിച്ചാണ് ഒന്നാം അധ്യായത്തിന്റെ 16 രണ്ടാം അധ്യായത്തിന്റെ 18 വാക്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ പിന്നീട് അതിന് മുമ്പുള്ള വാക്യം പിന്നീട് പറയാം. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അറിയിച്ചു ചെയ്തത് അത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഞാൻ പറഞ്ഞല്ലോ, ഈ ദൈവത്തിന്റെ ആത്മാവ് നോഹയുടെ കാലം വരെ എന്താണ് എല്ലാവരോടും സമ്പാദിച്ചുകൊണ്ടിരുന്നു. നോഹയുടെ കാലത്തിന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ സമ്പാദിച്ചുകൊണ്ടിരുന്നു. യോസഫിന്റെ കാലം വരുമ്പോഴത്തേക്ക് അവരോടല്ലാതെ വേറൊരാളോട് ദൈവത്തിന് സമ്പാദിക്കണമെങ്കിൽ മീഡിയേറ്ററായിട്ട് ആത്മാവുള്ളവൻ നിൽക്കാൻ തുടങ്ങി. പിന്നീട് പ്രവാചകന്മാരെല്ലാം ആ ഒരു സ്റ്റാൻഡിലാണ് ഇങ്ങനെ വരുന്നത്. എങ്ങനെയാണ്? അവര് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുക. ഇപ്പം യോവേൽ പ്രവചനത്തിൽ കർത്താവ് പറയുന്നതെന്ന് അറിയാമോ? അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. പ്രവാചകന്മാരിലേക്കല്ല, ഏതെങ്കിലും പുരോഹിതന്മാരിലേക്കല്ല, അഭിഷേകവും അനോയിന്റിങ് ഇപ്പൊ ആളിലേക്കൊക്കെ വരികയാണ്, എല്ലാവരിലേക്കും വരികയാണ്. സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പെന്തക്കോസ്തിന്റെ അടുത്ത പ്രത്യേകതയാണ് എന്നറിയാമോ? അവിടെ പുത്രന്മാർക്ക് മാത്രമല്ല പുത്രിമാരും പ്രവചിക്കും. പ്രിയമുള്ളവരെ, പെന്തക്കോസ്തിന്റെ പ്രത്യേകത അതിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കുള്ളതുപോലെ തന്നെ ദൈവിക ശുശ്രൂഷയിൽ ദൈവിക കാര്യങ്ങളിൽ പങ്കാളിത്തം കർത്താവ് കൊടുക്കുകയാണ്. പെന്തക്കോസ്തിന്റെ പ്രത്യേകതയാണ് പുത്രിമാരും പ്രവചിക്കും. ന്യൂ ടെസ്റ്റമെന്റ് ചർച്ചില് സ്ത്രീകൾക്ക് അസാമാന്യമായ എന്താ ഒരു പ്രാതിനിധ്യം ന്യൂ ടെസ്റ്റമെന്റ് ചർച്ചസിൽ കൊടുക്കുന്നുണ്ട്. യഹൂദന്മാരുടെ സഭയിലുള്ളതിന്റെ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴ് ന്യൂ ടെസ്റ്റമെന്റ് സഭയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറവായിരുന്നു തോന്നുന്നെങ്കിൽ അത് ഇന്നത്തെ സാഹചര്യം വെച്ചുണ്ട്. പക്ഷെ അന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അന്ന് സ്വപ്നം കാണാൻ വയ്യാത്തത്രയും വലിയ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് സഭയിലുണ്ടാകും. നിങ്ങളുടെ പുത്രന്മാർ മാത്രമല്ല, നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. എന്നിട്ട് നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നോക്കുക, പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും. അടുത്ത എന്താണ്? ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും. നോക്കുക ഇവിടെ, ഈവൻ മെയ്ഡ് സെർവന്റ്, ദാസിമാരുടെ മേൽ. അന്ന് വരെ ഏറ്റവും എന്താ ലോവർ ലെവലിൽ, ഗ്രേഡിൽ കണക്കാക്കിക്കൊണ്ടിരുന്ന ആളുകൾ അവരുടെ മേലും ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകരുക. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പെന്തക്കോസ്ത് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്നറിയാമോ? എല്ലാ ജനങ്ങളെയും ഒന്നാക്കുക, എല്ലാവരെയും. ഞാൻ എല്ലാവരുടെ മേലും ആത്മാവിനെ പകരും. സ്ത്രീകളെന്നില്ല, പുരുഷന്മാരെന്നില്ല, ദാസനെന്നില്ല, ദാസിയെന്നില്ല, യഹൂദനെന്നില്ല, യവനെന്നില്ല, എല്ലാവരുടെ മേലും, എല്ലാവരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ആ യൂണിവേഴ്സൽ ആസ്പെക്റ്റിലേക്കാണ് വരുന്നത്. യൂണിവേഴ്സൽ ആസ്പെക്ട് ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ നിർത്തുകയാണ്. അതിന്റെ 14 വാക്യത്തിൽ നമ്മൾ പറയുന്നു, യഹൂദ പുരുഷന്മാരെ, യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചോളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 നേരമേ ആയിട്ടുള്ളല്ലോ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അറിവി ചെയ്തത്. ഈ പെന്തക്കോസ്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ആളുകളെ കണ്ടപ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ, ഇത് കണ്ടവരുടെ മനസ്സിൽ എന്ത് തോന്നി? ഇവർ ലഹരി പിടിച്ചതാണ്. ഇപ്പോൾ പകൽ 3 നേരം എന്ന് പറയുന്നത് രാവിലെ 9 എന്നുള്ള അർത്ഥത്തിലാണ്. കാര്യം 6 അവരുടെ ദിവസം തുടങ്ങുന്നത്. പത്രോസ് ചോദിക്കുകയാണ്, രാവിലെ 9 രാവിലെ 9 അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് എല്ലാവരും ദേവാലയത്തിൽ കൂടിയ സമയത്താണ് എന്തുണ്ടാകുന്നത്? പരിശുദ്ധാത്മ സ്നാനം ഉണ്ടാവുകയും ആളുകളെല്ലാം അവിടെ ഓടിക്കൂടുകയും ചെയ്യുന്നത്, അവരെല്ലാം കൂടെ ഓടിക്കൂടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവരെ കണ്ടപ്പോൾ, ഇവരുടെ ഇടപെടലുകൾ കണ്ടപ്പോൾ ആളുകൾക്ക് എന്ത് തോന്നി? ഇവർ ലഹരി പിടിച്ചവരാണെന്ന് തോന്നി, ലഹരി പിടിച്ചവരാണെന്ന് തോന്നി. കാരണം ആ രീതിയിലാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ഇറ്റ് ഈസ് ആസ് ഇഫ് വി ആർ ഡ്രങ്ക്. നമ്മൾ ലഹരി പിടിച്ചവരെ പോലെയാണ്. വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് സഡൻലി ദ സ്പിരിറ്റ് സേസ് ലൈക്ക് ദാറ്റ്. ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞ കാര്യമുണ്ട്, എഫ് എസ് ലേഖനത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗം നമ്മൾ വായിച്ചത് ഓർമ്മയുണ്ടല്ലോ. എഫ് എസ് ലേഖനത്തിൽ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, വീഞ്ഞ് കുടിച്ച് നിങ്ങൾ വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. വീഞ്ഞ് കുടിച്ച് മത്തരാകുന്നത് വേദപുസ്തകത്തിലെ ഉപദേശമല്ല. കാര്യം വീഞ്ഞ് കുടിച്ച് മത്തരാകുന്നവന് വേണ്ടി അല്ലെങ്കിൽ മദ്യപാനികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന എവിടെയാണ്? നരകമാണ്. എന്നാൽ അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആത്മാവിനെ കുടിച്ച് മത്തരാകാനാ പറയുന്നത്. അപ്പോൾ വീഞ്ഞ് കുടിച്ച് മത്തരാകാതിരിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിനെ കുടിച്ച് മത്തരായാൽ മതി. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്നറിയാമോ? നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകും. ഞാൻ ഇതിന്റെ ഒരു ഭാഗം പറഞ്ഞു. എന്നാൽ എക്സാക്ട്ലി വേദപുസ്തകം പറയുന്നത്, വി ആർ ജസ്റ്റ് ആസ് ഇഫ് വി ആർ ഡ്രങ്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തു എന്നതുപോലെയാണ് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് വാട്ട് എക്സാക്ട്ലി ജീസസ് ഈസ് ആസ്കിങ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, എന്റെ രക്തം കുടിക്കുകയും എന്റെ ശരീരം കഴിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. ഞാൻ നിങ്ങൾ എന്റെ രക്തം കുടിക്കുകയും എന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. വി ആർ ഡ്രങ്ക് വിത്ത് ജീസസ്. നമ്മൾ യേശുവിനാൽ ലഹരി പിടിച്ചവരാണ്. നമ്മൾ യേശുവിനെ പാനം ചെയ്തവരാണ്. നമ്മൾ യേശുവിനാൽ നിറഞ്ഞവരാണ്. ഒരു ആഫ്രിക്കൻ സ്റ്റോറി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ രക്ഷിക്കപ്പെട്ടു, അവളുടെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടതല്ല, തികഞ്ഞ മദ്യപാനിയാണ്. 12 വർഷം ആ സ്ത്രീ ഈ പുരുഷന്റെ എല്ലാ അടിയും ഇടിയെല്ലാം കൊണ്ട് കർത്താവിനെ സേവിച്ച് 12 years ഷീ വാസ് സഫറിങ് വെരി മച്ച്, ബട്ട് ഷീ സ്റ്റുഡ് ഫോർ ദ ഫെയ്ത്ത്. വിശ്വാസത്തിന് വേണ്ടി അവളെ നിലകൊണ്ട് 12 വർഷം കഴിഞ്ഞ ഒരു സമയത്ത് ഈ ഭർത്താവ് പറഞ്ഞു, ഇന്ന് ഞാനോട് നിന്റെ കൂടെ പള്ളി വരിക എന്ന്. ഫസ്റ്റ് ടൈം അയാൾ ഇതുവരെ പള്ളി പോയിട്ടില്ല. അയാൾ ക്രിസ്ത്യനല്ല, അവിടുത്തെ ആനിമിസ്റ്റാണ്. അപ്പോൾ പള്ളി വന്നു കഴിഞ്ഞ് ഇയാൾ പുറകെ ഏറ്റവും പുറകെ വന്നാൽ ഇരുന്നത് ഇയാൾക്ക് ഭയങ്കര അസ്വസ്ഥത. നാച്ചുറലി അയാൾ അങ്ങനെ എങ്ങും പോയി ഇരുന്നിട്ടുള്ള ആളെന്ന് പറയുന്നത്, ബാറിനകത്തല്ലാതെ വേറെ എങ്ങും അങ്ങനെ ഇത്രയും നേരം ഇരുന്നിട്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാസ്റ്റർ എന്ത് ചെയ്യുന്നു, വീഞ്ഞെടുത്ത് ഉയർത്തി സ്തോത്രം ചെയ്തു എല്ലാവർക്കും. അപ്പം പുള്ളി ഇങ്ങനെ നോക്കി, അതെന്താ പരിപാടി, ആദ്യമായിട്ടാണ് പുള്ളി ഇത് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. തിരിച്ചിങ്ങോട്ട് നടന്നു വരുന്ന കൂട്ടത്തിൽ ഇയാൾ ചോദിച്ചു, എടി നിന്റെ ആ പാസ്റ്റർ ഉണ്ടല്ലോ, അയാൾ വീഞ്ഞുയർത്തി കാണിച്ചിട്ട് എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കുന്നു, ഓരോ സ്പൂണ് കാണും. ഇതുവല്ലം കുടിച്ച ഞാനാണെ 12 രൂപ കുടിച്ചാൽ പോലും എനിക്കൊന്നും കേൾക്കുന്നില്ല. പിന്നെ ഇതുവല്ലം കുടിച്ചാൽ നിങ്ങൾക്ക് വല്ലതും ആകും. നമ്മുടെ പെണ്ണുങ്ങളാണ് പറഞ്ഞത്, ചുമ്മാ ഒരു മനുഷ്യനെ ഉമ്മ തിരുവോത്താരത്തെ കുറ്റം പറയാതെ എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ ഈ സ്ത്രീ വളരെ സൗമ്യത പറഞ്ഞു, എനിക്കറിയില്ല എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന്. ഐ നോ ഇറ്റ് ഇസ് വിത്ത് മൈ ബട്ട് വെൻ ഐ ടേക്ക് പാർട്ട് ഫ്രം ദ കപ്പ് ഐ ഫീൽ ഐ ആം ഫുൾ. എനിക്കത് നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ ആ കപ്പിൽ നിന്ന് ഭാഗമാക്കാകുമ്പോൾ ഞാൻ നിറഞ്ഞവളായിത്തീരുന്നു. പ്രിയമുള്ളവരെ, വെൻ വി ടേക്ക് പാർട്ട് ഫ്രം ദ കപ്പ്, വെൻ വി ആർ ബിക്കമിങ് പാർട്ട്നേഴ്സ് ഓഫ് ജീസസ്, വി ആർ ഡ്രിങ്കിങ് ഹിം. അവനെയാണ് നമ്മൾ കുടിക്കുന്നത്, അവനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആത്മാവിനെ പാനം ചെയ്ത് നിങ്ങൾ ലഹരി പിടിക്കണം. ആത്മാവിനെ പാനം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ലഹരി പിടിക്കുന്നവരാണ്. ലഹരി വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് നമ്മൾ നമുക്ക് നമ്മുടെ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നാമത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവിടെ സി വെൻ യു ആർ ടോട്ടലി ഡ്രങ്ക് നമ്മൾ നമുക്ക് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. വി കനോട്ട് സ്റ്റാൻഡ് ഓൺ അവർ ഓൺ അല്ലേ. കള്ളു കുടിച്ച് നല്ല ഫിറ്റായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയുന്നുണ്ട് അവൻ ഫിറ്റായി കഴിഞ്ഞാൽ പിന്നെന്താണ് അവന് അവന് തന്നെ നിൽക്കാൻ പറ്റത്തില്ല. ദെൻ വാട്ട് ഹാപ്പൻ വി ആർ ലീനിങ് ഓൺ സംബഡി. എക്സാക്ട്ലി ദിസ് ഹാപ്പൻസ് വെൻ വി ആർ ഡ്രങ്ക് വിത്ത് ദ സ്പിരിറ്റ് ദെൻ വി വിൽ നോട്ട് സ്റ്റാൻഡ് ഓൺ അവർ ഓൺ. പിന്നെ നമ്മൾ തന്നെ നിൽക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം, നമ്മൾ ഡ്രങ്ക് ആയിട്ടില്ലെന്ന്, നമ്മൾ ഇച്ചിരി കുടിച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. If you are totally drunk with the Holy Spirit, then certainly you cannot stand on your feet. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതല്ല എനിക്ക് നന്നായിട്ട് എൻ്റെ കാര്യം നിൽക്കാൻ പറ്റും. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. പിന്നീട് നമ്മൾ എന്താണെന്നറിയാമോ, എൻ്റെ ഇഷ്ടങ്ങളിലോ എൻ്റെ താല്പര്യങ്ങളിലോ എൻ്റെ ചിന്തകളിലോ അല്ല ഞാൻ ജീവിക്കുന്നത്. ഐ ലീൻ അപ്പോൺ സംബഡി, ആരെങ്കിലും എന്ത് ചെയ്യണം, താങ്ങിയാലേ പറ്റുകൊള്ളൂ. ആൻഡ് ഐ ലീൻ അപ്പോൺ മൈ ജീസസ്. എൻ്റെ ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് എനിക്ക് എന്നിൽ തന്നെ. കള്ളു കുടിച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണ്, ഐ ലൂസ് മൈ ട്രസ്റ്റ് ഇൻ മൈ സെൽഫ്, എന്നിൽ തന്നെയുള്ള ആശ്രയം അല്ലെങ്കിൽ എന്നിൽ തന്നെയുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെടുക. സോ ഇഫ് യു ആർ ഡ്രങ്ക് വിത്ത് ദ വൈൻ ദാറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്, ദെൻ സർട്ടൻലി യു വിൽ നോട്ട് സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ്. യു ഫീൽ ദാറ്റ് യു കനോട്ട് സ്റ്റാൻഡ് ആൻഡ് യു ആർ നോബഡി ആൻഡ് യു വിൽ ലീൻ അപ്പോൺ ജീസസ് ആൻഡ് യു വിൽ ട്രസ്റ്റ് അപ്പോൺ ജീസസ് ആൻഡ് ഓൺലി വിത്ത് ഹിസ് ഹെൽപ്പ് യു ക്യാൻ സ്റ്റാൻഡ്. യു ആർ നോട്ട് സ്റ്റാൻഡിങ് ഓൺ യുവർ ഫീറ്റ്, നിന്റെ കാലയിലല്ല നിങ്ങൾ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. പ്രിയമുള്ളവരെ, നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നതാണ് നോട്ട് സ്റ്റാൻഡിങ് ഓൺ അവർ ഫീറ്റ് ബട്ട് വി ആർ ലീനിങ് അപ്പോൺ. ഉത്തമഗീതം എനിക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം. ഉത്തമഗീതത്തിൽ സഭയെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, മെനി ടൈംസ് ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ആൻഡ് റീഡിങ് ഇറ്റ്. മരുഭൂമിയിൽ നിന്ന് എൻ്റെ പ്രിയനെ മേൽ ചാരിക്കൊണ്ട് വരുന്നോൾ ഇവർ. സോ ഗോഡ് റിയലി വാണ്ട് ടു സീ ദാറ്റ് വി ആർ ലീനിങ് അപ്പോൺ അവർ ബിലവർ. മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവള്. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഡു തിങ്ക് ദാറ്റ് യു ആർ ഫുള്ളി ഡ്രങ്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ് സോ ദാറ്റ് യു കനോട്ട് സ്റ്റാൻഡ് ഓൺ യുവർ ഓൺ ആൻഡ് യു ആർ ഓൾവേസ് ലീനിങ് അപ്പോൺ യുവർ ബിലവർ. നിന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവര്. ആൻഡ് ദെൻ വെൻ യു ആർ ടോട്ടലി ഡ്രങ്ക് യു ആർ നോട്ട് ഡൂയിങ് എനിതിങ്. ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, എടാ അവനെ വിട, അവൻ അവനല്ല അത് പറയുന്നത്, അവൻ പറഞ്ഞതൊന്നും കണക്കാക്കണ്ട, കള്ള പറയുന്നു അല്ലേ. ദാറ്റ് മീൻസ് അവൻ അല്ലേ അല്ലേ നമ്മൾ സാധാരണ പറയുന്നത് ഓർഡർ അവനാണോ, അവൻ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന കള്ള അവനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത്, അതല്ലേ കള്ള ചെയ്യിക്കുന്നത്. ആൻഡ് വെൻ യു ആർ ഡ്രങ്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ദിസ് തിങ് ഹാപ്പൻ. ഇറ്റ് ഈസ് നോട്ട് അസ് ഹൂ സ്പീക്ക്, പിന്നെ പറയുന്നത് നമ്മളല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ ആത്മാവിന്റെ വാക്കുകളാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നതൊന്നും നമ്മളല്ല ചെയ്യുന്നത്, നമ്മളുടെ ഇഷ്ടമൊന്നും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൾ ഡൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ കൊണ്ട് ഓരോ കാര്യവും ചെയ്യിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും നമ്മുടെ ഇഷ്ടവും ഇച്ഛയും എല്ലാം പോയിട്ട് ആത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേജാണ് നമ്മൾ ആത്മാവിനാൽ മത്ത് പിടിച്ചാൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇനി ഞാൻ വീണ്ടും പറഞ്ഞു, വെൻ യു ഡ്രിങ്ക് വൈൻ നാച്ചുറലി യു നോ വാട്ട് ഹാപ്പൻ, യു ബിക്കം വീക്ക് ആൻഡ് വൈൻ ബിക്കം സ്ട്രോങ്ങർ. നമ്മൾ കള്ളു കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെരിയ പെരിയ നമ്മളങ്ങ് കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നോട് ചെന്താ വൈൻ ബിക്കം സ്ട്രോങ്ങർ, അത് കയറി കയറി വരുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ നമ്മൾ അങ്ങനെ കാണുന്നത്. And ഏറ്റവും ഒടുവിൽ എന്താണ്, യു ആർ ടോട്ടലി ഡ്രങ്ക്, ഇറ്റ് ഇസ് നോ മോർ യു ഹു സ്പീക്ക്, ഇറ്റ് ഇസ് നോ മോർ യു ഹു ആക്ട്, ബട്ട് ഇറ്റ് ഇസ് ദ വൈൻ. യു ആർ നോട്ട് ഓൺ യുവർ ഓൺ. ഇനി ഫൈനലി ദ ഗ്രേറ്റസ്റ്റ് ഡിസയർ ഓഫ് എ ഡ്രങ്കൺ മാൻ, ഞാനത് പറഞ്ഞത്, കള്ളു കുടിച്ച് മത്തനായിരിക്കുന്നവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാം, പിന്നെ ഒരു പെക്കൂടെ കടിക്കണമെന്നുള്ളതാണ്. അല്ലാതെ അവന് റോസാപ്പൂവോ അവന് ഏറ്റവും നല്ല ഫുഡോ കിങ് ബർഗർ കൊണ്ട് കൊടുത്താലും കെ എഫ് സി കൊണ്ട് കൊടുത്താലും ഒന്നും അവനാണെന്ന് ഇഷ്ടം. ഫൈനലി വാട്ട് ഹീ ഈസ് ലുക്കിംഗ് ജസ്റ്റ് ഇഫ് ഈസ് ടോട്ടലി ഡ്രങ്ക്, ഇസ് നോട്ട് ട്രൈങ് ടു ഈറ്റ് സംതിങ് അതൊന്നും അവന് വിഷയമല്ല. ഹി നീഡ് വൺ മോർ പേ. ബാക്കി എന്ത് കൊടുത്താലും അവനെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. എന്നതുപോലെ ഇഫ് യു ആർ ഡ്രങ്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ദൻ യു വിൽ ഓൾവേസ് ഡിസയർ ഫോർ മോർ സ്പിരിറ്റ് ആൻഡ് മോർ ജീസസ് എവറി ടൈം. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയാണ്, പ്രിയമുള്ളവരെ നിങ്ങളൊരു പക്ഷേ ചിന്തിച്ച് കാണും എന്താണ്, ഇവർ കള്ള് കുടിച്ചവരാണ്. പക്ഷെ ഇവർ കുടിച്ചിരിക്കുന്നത് കള്ളല്ല, ദേ ആർ ഡ്രങ്ക് വിത്ത് ദ സ്പിരിറ്റ്. യു നോ പ്രോഫറ്റ് ജോയൽ സെഡ് ഇറ്റ് ബിഫോർ മെനി മെനി ഇയേഴ്സ്, വർഷങ്ങൾക്ക് മുമ്പ് യോവൽ പ്രവാചകൻ പറഞ്ഞതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അവർ ആത്മാവിനെ പാനം ചെയ്തിരിക്കുകയാണ്, അവർ കള്ളു കുടിച്ചതല്ല. പകൽ 3 മണിനേരം, രാവിലെ 9 മണിയായിട്ടുള്ള പ്രിയമുള്ളവരെ, ഇവർ മദ്യപിച്ചിട്ട് വന്നതല്ല, പക്ഷെ ഇവർ ഡ്രങ്കാണ്. യുനോ എന്തിനാടാ ഇവർ കുടിച്ചിരിക്കുന്ന അറിയാമോ? ഇവർ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഗ്ലോറി ഹാലലൂയ 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 ഹാലലൂയ. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഓ ഹാലലൂയ നമുക്കിന്ന് നിറയപ്പെടുവാനിടയാകട്ടെ. എല്ലാവരും ഒരു നിമിഷം തങ്ങളെ തന്നെ അവരുടെ നമ്മളെ തന്നെ മറന്ന് കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ ആത്മാവിന്റെ ആ ആത്മാവിനെ പാനം ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചുവോളം. ആ സ്വർഗം കീഴിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇന്നിവിടെ ഉണ്ട്. അവൻ മടങ്ങിപ്പോയിട്ടില്ല. അത് തുന്നിക്കെട്ടാനായിട്ട് പുരോഹിതന്മാർക്ക് കഴിയത്തില്ല. അത് തുന്നിക്കെട്ടാനായിട്ട് ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആത്മാവ് ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അവനിനി വരാനായിട്ട് നമ്മൾ അവന് വേണ്ടി കാത്ത് അവൻ വരാൻ ആയിട്ട് താമസമുള്ള കൊണ്ട് കാത്തിരിക്കുകയല്ല. ഹി ഈസ് ഹിയർ, ബട്ട് ദ തിങ് ഇസ് വി ആർ നോട്ട് യെറ്റ് പ്രിപ്പയർഡ് ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായി ഓ അവർ കൂടിയിരുന്നപ്പോൾ അവർ കർത്താവിന്റെ വാക്കുകളെ ഓർത്തു, കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തു, കർത്താവിന്റെ വചനത്തെ ഓർത്തു. അവർ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു. അവർ മറ്റെല്ലാ കാര്യങ്ങളും മറന്നു, അവരുടെ സെലിബ്രേഷൻ എല്ലാം മറന്നു, അവരുടെ ജീവിതത്തിലെ എല്ലാ മായക്കാഴ്ചകളും മറന്നു. ഇന്ന് ഈ രാത്രിയിൽ പ്രിയമുള്ളവരെ, ഓ ഞാൻ പറയട്ടെ, നമ്മുടെ കാതുകൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. നമ്മുടെ കണ്ണുകൾ ഈ ലോകത്തിലേക്കാണെങ്കിൽ നമുക്ക് ഒരിക്കലും കർത്താവിന്റെ മുഖം കാണാനായിട്ട് കഴിയത്തില്ല. അവന്റെ കൊടിയ കാറ്റടിക്കുന്നത് പോലെയുള്ള മുഴക്കം കേൾക്കണമെങ്കിൽ നമ്മുടെ കാതുകൾ അവന്റെ അവന് വേണ്ടി മാത്രം തുറന്നിരിക്കണം. അവന്റെ ശബ്ദം പലപ്പോഴും മൃദുവായ ശബ്ദമാണ്. ഏലിയാവ് വലിയ ബഹളങ്ങളിലൊക്കെ കർത്താവിനെ പ്രതീക്ഷിച്ചു, പക്ഷെ അതിലൊന്നുമില്ല. And finally there was a still small voice, ഒരു നേർത്ത മന്ദസ്വരം. ഇന്നീ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ മന്ദസ്വരം കേൾക്കണമെങ്കിൽ ലോകത്തിന്റെ എല്ലാ ശബ്ദത്തിനുമെതിരായിട്ട് നമ്മുടെ കാതുകൂട്ടിയാലേ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ മുഖം ദർശിക്കണമെങ്കിൽ അഗ്നി നാവുകൾ പോലെ പുലർന്നിരിക്കുന്ന അഗ്നിജ്വാലകൾ പോലെ പുലർന്നിരിക്കുന്ന നാവുകളെ കാണണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കണ്ണുകൾ ലോകത്തിന് നേരെ കൊട്ടിയടച്ചെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മുടെ സുഖ സൗകര്യങ്ങളും നമ്മുടെ താല്പര്യങ്ങളും ലോകം നൽകുന്ന എല്ലാ മായക്കാഴ്ചകളുടെയും പുറകെ നടന്നാല് ഓ ഹല്ലേലൂയ നമുക്ക് കർത്താവിന്റെ മുഖം കാണാനായിട്ട് കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അവന്റെ മുഖം മാത്രം കാണണമെന്നാണ്. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അവന്റെ ശബ്ദം മാത്രം കേൾക്കണമെന്നാണ്. ഒരാട്ടിൻകുട്ടി അതിന്റെ ഇടയന്റെ ശബ്ദം കേൾക്കാനായി മറ്റെല്ലാ ശബ്ദത്തിനുമെതിരെ കാതുകൂട്ടുന്നത് പോലെ ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാ ശബ്ദങ്ങൾക്കും നേരെയും നമ്മുടെ ശരീരത്തിന്റെ സുഖങ്ങൾക്ക് നേരെ, നമ്മുടെ സൗകര്യങ്ങൾക്ക് നേരെ, നമ്മുടെ ധനത്തിന് നേരെ, നമ്മളുടെ എല്ലാ പിശാചി നമ്മളോട് പറഞ്ഞിട്ടുള്ള എല്ലാ കള്ളത്തരങ്ങൾക്കും നേരെ നമുക്ക് കാതുപൂട്ടാം, നമ്മുടെ കണ്ണുകളെ പൂട്ടാം. ലോകം നമുക്ക് യോഗ്യമല്ല. ലോകത്തിന്റെ സ്നേഹത്തിനാകുവാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ദൈവത്തോട് ശത്രുതയിലാണ് നമ്മൾ മനസ്സിലാക്കണം. യു കനോട്ട് സെർവ് മാറ്റേഴ്സ് സെർവ് ടു മാസ്റ്റേഴ്സ് അറ്റ് എ ടൈം. നമുക്ക് രണ്ട് യജമാനന്മാരെ ഒരേ സമയം സേവിക്കാൻ കഴിയത്തില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ. അത് കഴിയത്തില്ല, കഴിയത്തില്ല, കഴിയത്തില്ല. ഇറ്റ് ഈസ് സെഡ് ബൈ ജീസസ്. അത് കർത്താവ് പറഞ്ഞ കാര്യം. പലപ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാം? പല ശബ്ദങ്ങൾക്കിടയ്ക്ക് അത് നമ്മൾ മുങ്ങിപ്പോകുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് അവന്റെ ശബ്ദത്തിന് വേണ്ടി കാണാം. നമുക്ക് ഒരുമനപ്പെടാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. അവൻ നമ്മളെ തന്നെ നമ്മൾ ഒരുക്കുമ്പോൾ, സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കുമ്പോൾ, അവൻ വരാൻ വേണ്ടി ഒരുക്കുകയല്ല, സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ, ആ റിഡ്ജിനകത്ത് കയറി നിൽക്കുമ്പോൾ, പാപത്തിന്റെ പടുകുഴിയിലല്ല എന്നാൽ അതേ തന്നെ അതേസമയം തന്നെ സ്വയനീതിയിലല്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറയുന്ന സ്വയനീതിക്കാരൻ ഒരിക്കലും ആത്മാവിനെ അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവകൃപയുടെ ആ റിജിനകത്തേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമൃദ്ധിയായി നമ്മുടെ മേലവൻ പകർന്നു തരും. ഹല്ലേലൂയ. അവൻ വന്നിട്ട് കൊടിയ കാറ്റടിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ വെച്ചുകെട്ടുകളെയും അവൻ പറത്തി കളയും. എന്നാൽ അതിലും ആഴത്തിൽ കിടക്കുന്ന അണലിയുടെ സ്വഭാവം അതിനെ കത്തിച്ച് കളയുവാനായി അവൻ റിഫൈനേഴ്സ് ഫയറുമായിട്ട് വരിക. അവന്റെ രൂപം നമ്മുടെ നമ്മിൽ ദർശിക്കുന്നത് വരെയും അവൻ ആ തീയിലൂടെ അഗ്നിയിലൂടെ ഇന്ന് രാത്രി നമ്മൾ പറയാൻ കർത്താവേ എന്നിൽ ഒത്തിരി അണലിയുടെ സ്വഭാവം ബാക്കി കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും അതൊന്നും നടക്കത്തില്ല, അതൊന്നും മാറത്തില്ല, അതൊക്കെ ഇതും കൊണ്ട് ഞാൻ ഇത് ഞാൻ ചത്താലും മാറത്തില്ല എന്നൊക്കെ, അങ്ങനല്ല. നമുക്കൊരു പുതിയ മാന ഒരു ഒരു പുതിയ ഒരു ഒരു പുതിയ അനുഭവം തരാനായിട്ട്, ആത്മാവിന്റെ പുതിയൊരു ജീവിതം തരാനായിട്ട് അതിനുവേണ്ടി അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നു. അണലിയുടെ സ്വഭാവം ഉള്ളവർക്ക് പോലും മാനസാന്തരത്തിന്റെ അനുഭവം കൊടുക്കാനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ശുദ്ധീകരിക്കുന്ന ആത്മീയ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ കെടാത്ത തീയ ചൂട പോലെ കത്തുന്ന ഒരു ദിവസം വരും, അത് നമ്മൾ മറന്നു പോകരുത്. അതിനകത്ത് വീണ് പോകാതിരിക്കണമെങ്കിൽ ഇന്ന് ലേവിപുത്രന്മാരെ ശുദ്ധീകരിക്കുന്ന നമ്മുടെ റിഫൈനേഴ്സ് ഫയറിന്റെ കീഴിൽ നമ്മൾ ഇരിക്കേണ്ട അത്യാവശ്യം. എല്ലാവരുടേതുമാണ് പെന്തിക്കോസ്. ഹല്ലേലൂയ. എല്ലാവരും സാക്ഷിക്കുന്ന അവസ്ഥ, എല്ലാവരും പ്രവചിക്കുന്ന അവസ്ഥ. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന് മേലും എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എന്റെ ആത്മാവിനെ പകരും. പ്രിയമുള്ളവരെ, ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് മാത്രം ആത്മാവ് നഷ്ടമായി പോകരുത്. ഹല്ലേലൂയ. ബോധ്യങ്ങളില്ലാത്തവരായി പോകരുത്. എനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഓ, മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഉണ്ടെന്നുള്ള ബോധ്യം നിനക്കില്ലെങ്കിൽ അതിന് വലിയ കഷ്ടമാണ്. ഇന്ന് രാത്രി ആത്മാവിനെ പാനം ചെയ്ത അവസ്ഥ. നിങ്ങളൊരു പക്ഷെ ചിന്തിക്കുമായിരിക്കും, പൗലോസ് പത്രോസ് പറയുകയാണ്, നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ചിന്തിക്കുമായിരിക്കും ഇവർ കള്ളു കുടിച്ചു. അല്ല, ഇവർ കുടിച്ചിരിക്കുന്ന ആത്മാവിനെയാണ്. ആത്മാവിനെ പാനം ചെയ്താൽ പെരിയ പെരിയ നമ്മളില്ലാതാകും, ആത്മാവ് നമ്മൾ വളരുന്നത് കാണാനിടയാകും. ഫൈനലി നമ്മൾ ടോട്ടലി ഇല്ലാതായിട്ട് കള്ളു മാത്രം എന്ന് പറയുന്നത് പോലെ ആത്മാവ് മാത്രം തമ്മിലുള്ള അവസ്ഥ. ആത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് വി ആർ ലീനിങ് അപ്പോൺ ജീസസ്. നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ, അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോഴും സ്വന്തം കാലം നിൽക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ശരിയായിട്ട് ആത്മാവിനാൽ ട്രങ്ക് ആയിട്ടിരുന്നു. ലഹരി പിടിക്കാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മിൽ തന്നെ ആശ്രയിക്കുന്നത്. ലഹരി പിടിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ലോകത്തിന്റെ പുറകെ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിനോട് പറയുക, കർത്താവേ, ഞാൻ ആത്മാവിനാൽ ലഹരി പിടിച്ചവനായി, ഞാൻ ആത്മാവിനാൽ ലഹരി പിടിച്ചവളായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. When I take part from the cup, I feel I am full. എന്ന് പറഞ്ഞ ആ സ്ത്രീയെ പോലെ നമ്മൾ നിറഞ്ഞവളായി തീരുന്ന ഒരു സ്റ്റേജാണ് ആവശ്യമായിരിക്കുന്നത്. നിറഞ്ഞവളായി തീരുന്ന അവസ്ഥ. പിന്നെ നമ്മളല്ല ഒന്നും ചെയ്യുന്നത്, പൂർണ്ണമായും ആത്മാവ് തന്നെ നമ്മുടെ കാര്യങ്ങളെ ചെയ്യുന്നു. പിന്നെ നമുക്ക് വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, ആത്മാവ് ഒഴിയെ വേറെ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു സ്റ്റേജ്. വി ലുക്ക് ഫോർ മോർ വൈൻ, വി ലുക്ക് ഫോർ മോർ ജീസസ്, വി ലുക്ക് ഫോർ മോർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമായ കർത്താവ് അതിനെ നിങ്ങളെ സഹായിക്കും.
Thanks and praise Almighty God, Heavenly Father, once again for the wonderful love and mercy upon our life, O Father. We thanks and praise for all the greater protection you have given for the day and brought you all together in this place to hear the word of God from the servant, O Father. We thanks and praise Almighty God once again to understand the greater blessing upon our life, O Father, that we will be filled in the Holy Spirit, O Father, and be a drunken of the Holy Spirit, O Father, so we can lean upon Jesus, O Father, so the power of the Holy Spirit can move from us for the glory of God, O Father. God Almighty, God Heavenly Father, bless every children who have been presented in thy presence, O Father, that as you have heard the word of God, we will become the doer of the word of God, O Father. So that, my Lord, we can truly become the source of the Holy Spirit, that the Holy Spirit can speak through us to many people, O Father. Help us, God Almighty God, this dry bone can wake up, O Father, with the Spirit of God and be the witness of Jesus, O Father. God Almighty God, once again, bless every brother, O Father. Bless the servant more and more, O Father. Help this family, O Father, who have provided this house, O Father, that everybody will be secure and protected into the mighty hands, O Father. Everything will lift up to the